ഇന്ന് രാത്രിയിലത്തെ അല്പസമയത്തെ വചനധ്യാനത്തിനായി നമുക്കൊരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 12:50.
സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിസ്സം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു പറഞ്ഞു.
ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, തിരുസന്നിധിയിലടി ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം ഞങ്ങൾ നിറവേറ്റണമേ. അങ്ങയുടെ ആലോചനയാൽ ഞങ്ങളെ പരിപോഷിപ്പിക്കണമേ. വായിച്ചതായ വേദഭാഗത്തിൽ തുടർന്ന് ഞങ്ങളോട് ഹൃദ്യമായി ശക്തമായ അവൾ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അങ്ങനെ ചെയ്യുവാൻ പോകുന്നതിനാൽ സ്തോത്രം. ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുമാറാകണമേ. അങ്ങയുടെ വചനത്തിന്റെ പോഷണത്താൽ ഓരോരുത്തരും ചൈതന്യം പ്രാപിപ്പാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷിച്ചിരുന്ന കാലത്ത് തന്നെ അനുഗമിക്കുന്ന വലിയൊരു പുരുഷാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ എപ്പോഴും ആൾക്കൂട്ടത്തിനകത്ത് ആയി പോകുന്ന അവസ്ഥയുണ്ട്. ഒരിക്കൽ യേശുവിന്റെ മാതാവും സഹോദരങ്ങളും വന്ന് യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചപ്പോൾ ആൾക്കൂട്ടം നിമിത്തം കഴിഞ്ഞില്ല. സന്ദേശം അറിയിച്ചു യേശുവിന്റെ അടുക്കൽ തന്റെ മാതാവും സഹോദരങ്ങളും തന്നെ കാണുവാൻ കാത്തു നിൽക്കുന്നു. അപ്പോ അവൾ ശിഷ്യന്മാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് കർത്താവ് പറഞ്ഞതായിട്ടാണ് നാം ഈ വേദഭാഗം വായിക്കുന്നത്. എന്റെ സഹോദരനാർ, എന്റെ അമ്മയാർ, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകും. യേശു ക്രിസ്തുവിന്റെ സഹോദരി സഹോദരന്മാരായിത്തീരുന്നത് നമുക്ക് ക്ഷിപ്രസാധ്യമാണ്. ദൈവവചനത്തിൽ അതിന് തെളിവുണ്ട്. എബ്രായലേഖനം 2:11 അതിന്റെ 11:ാം വാക്യം 2:11
വിശുദ്ധീകരിക്കുന്നവരും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവരല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ വിളിപ്പാൻ ലജ്ജിക്കാതെ.
ശ്രദ്ധിക്കണേ, വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും വിശുദ്ധീകരിക്കുന്നവനും ഒരുവൻ പിതാവാകയാൽ അവർ തമ്മിലുള്ള ബന്ധം സഹോദരൻ എന്ന നിലവാരത്തിലാണെന്നാണ് ലേഖനകർത്താവ് എഴുതിയിരിക്കുന്നത്. നാം പിതാവേ എന്ന് വിളിക്കുന്ന ആളിനെ തന്നെയാണ് യേശുവും പിതാവേ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശുവിനോടുള്ള നമ്മുടെ ബന്ധം സഹോദരൻ എന്ന നിലവാരത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശു മൂത്ത സഹോദരനാണ്, നാം അവന്റെ ഇളയ സഹോദരങ്ങളാണ്, സഹോദരിമാരാണ്. അതുകൊണ്ട് തന്നെ യേശുവിന്റെ സഹോദരനാകുന്ന കാര്യം, സഹോദരിയാകുന്ന കാര്യം നമുക്ക് മനസ്സിലാകൂ. എന്നാൽ യേശു ഒരു പടിയുടെ കടന്ന് ഇങ്ങനെ പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും മാത്രമല്ല എന്റെ അമ്മയുമാകുന്നു. എങ്ങനെയാണ് യേശുവിന്റെ അമ്മയാകുവാൻ നമുക്ക് കഴിയുന്നത്? സ്ത്രീകൾക്ക് മാത്രമായി റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥ എങ്ങനെ പുരുഷന്മാർ ഉൾപ്പെടുന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന ഗ്രൂപ്പിന്, ദൈവത്തിന്റെ മക്കൾക്ക് അതെങ്ങനെ ലഭ്യമായി തീരും? ഒരേ സമയം തന്നെ തികച്ചും എതിരായ രണ്ട് ആശയങ്ങൾ വരും. നാം ദൈവത്തിന്റെ മക്കൾ അപ്പോൾ തന്നെ പറയുന്നു, യേശുവിന്റെ മാതാവാകുവാനും നമുക്ക് കഴിയും. എപ്പോൾ? സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്താൽ. എങ്ങനെ ഇത് സാധിക്കും? സോജിയോളജി, രക്ഷാശാസ്ത്രത്തെ സംബന്ധിക്കുന്ന നാനാവശങ്ങളെ ഒരുപോലെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ആശയമാണ് ഈ മാതൃത്വത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. വേദപുസ്തകത്തിൽ ഏതൊരു വിഷയം പഠിക്കണമെന്നുണ്ടെങ്കിലും അതിന് ഉത്തമമായ ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മോഡലും വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് ലഭിക്കും. അങ്ങനെയെങ്കിൽ യേശുവിന്റെ മാതാവാകുവാൻ നമുക്ക് എങ്ങനെ കഴിയണമെന്നുള്ളത് ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഇതിനൊരു മോഡൽ വേദപുസ്തകത്തിൽ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്താൽ മതി. വേദപുസ്തകത്തിൽ യേശുവിന്റെ മാതൃത്വത്തിന് മോഡൽ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മറ്റാരെയും തിരക്കി പോകേണ്ട, അവന്റെ യഥാർത്ഥ അമ്മയായ മറിയെ പഠിച്ചാൽ മതി. നാം എങ്ങനെ യേശുവിന്റെ മാതാവായി തീരുവാൻ കഴിയും എന്നുള്ളത് അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശുവിന്റെ മാതൃത്വം നമുക്ക് എങ്ങനെ സിദ്ധിക്കുന്നു? യേശുവിന്റെ മാതൃത്വം സിദ്ധിച്ചതായ മറിയെ നമുക്ക് പഠിക്കാം. അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാകും നാം എങ്ങനെ യേശുവിന്റെ മാതാക്കളായി തീരുവാൻ കഴിയുമെന്നുള്ളത്. ശ്രദ്ധിക്കണമേ, ഏതൊരു മാതൃത്വവും മാതൃത്വമായി നിലവിൽ വരുന്നത് ഒരു ജനനം കൊണ്ടാണ്. സ്ത്രീ മാതാവാകുന്നില്ല, കന്യക മാതാവാകുന്നില്ല, ഭാര്യ മാതാവാകുന്നില്ല, പ്രാണപ്രേയസിയും മാതാവാകണമെന്നില്ല. ഇവിടെ പറയട്ടെ, കന്യക മാതാവാകുന്നില്ല, സ്ത്രീ മാതാവാകുന്നില്ല, ഭാര്യ മാതാവാകണമെന്നില്ല. തികച്ചും ഒരു ഭർത്താവിന്റെ പ്രാണപ്രേയസിയാണ് എന്ന കാരണത്താലും ഒരു സ്ത്രീക്ക് എന്താകണമെന്നില്ല, മാതാവാകണമെന്നില്ല. മാതൃത്വം എന്ന് പറയുന്ന ദൈവദത്തമായ ഒരു അനുഗ്രഹം, ശ്രദ്ധിക്കണേ. അതിന്റെ ഗൗരവം അറിയണമെന്നുണ്ടെങ്കിൽ മാതൃത്വം ലഭിക്കാതിരിക്കുന്ന ഭാര്യമാരോട് ചോദിക്കണം ഇതിനെന്തെങ്കിലും ഗൗരവം ഉണ്ടോ എന്ന് അറിയുവാൻ. സ്തോത്രം. യേശു പറയുന്നു, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്ര എന്റെ മാതാവ്. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ മാതൃത്വം നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയും. ഈ മാതൃത്വം ലഭ്യമാകുന്നത് എങ്ങനെ? ദൈവത്തിന്റെ മഹാദയയാൽ ശ്രദ്ധിക്കുന്ന. ശ്രദ്ധിക്കുക, ജനനമാണ് ഒരു സ്ത്രീയെ മാതാവാക്കുന്നത്, ജന്മം നൽകുന്നതാണ്. ഓർത്തു നോക്കുക, നാം ഒക്കെയും ദൈവഭവനത്തിൽ ജനിച്ചവരാണ്. എവിടെ ജനനം നടക്കുന്നു എന്നതിന്റെ വെളിച്ചത്തിലാണ് അതിന്റെ ഗൗരവം നിലകൊള്ളുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു ജനനം നടന്നു കഴിഞ്ഞാൽ ചർച്ചക്കാരുടെ ഇടയിൽ, ബന്ധുക്കാരുടെ ഇടയിൽ, സഭാവിശ്വാസികളുടെ ഇടയിൽ സന്തോഷമുണ്ട്. കടന്നു വന്നവർ പ്രാർത്ഥിക്കും, സന്തോഷം പങ്കിടും, സ്വീറ്റ്സ് കൊടുക്കും, ഗിഫ്റ്റ് കൊടുക്കും, വളരെ സന്തോഷം. അതേസമയം ഒരു MLA വീട്ടിലാണെങ്കിൽ അല്പം കൂടെ വിശാലമായ നിലവാരത്തിലാണ് അതിന്റെ സന്തോഷം കൊണ്ടാടുന്നത്. മുഖ്യമന്ത്രിയുടെ വീട്ടിലാണെങ്കിൽ അതിനേക്കാളും വിശാലമാണ്. പ്രധാനമന്ത്രിയുടെ വീട്ടിലാണ് ജനനം നടക്കുന്നതെങ്കിൽ പത്രത്തിൽ വാർത്തയാകും. ബ്രിട്ടൻ രാജകുടുംബത്തിൽ ജനനം നടക്കുന്നുവെങ്കിൽ ലോകമെമ്പാടുമുള്ള സമസ്ത മീഡിയയും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രസിദ്ധം ചെയ്യും. സ്നേഹിതരെ, അപ്പോൾ വിശ്വാസികളെ, ജനനം ഏത് വീട്ടിൽ നടക്കുന്നു എന്നതിന്റെ വെളിച്ചത്തിൽ അതിനെന്തുണ്ട്? അതിന് ഗൗരവം കൂടുതലുണ്ട്, അതിന്റെ ആഹ്ലാദം കൂടുതലുണ്ട്. ഇതുപോലെ നാം ഒക്കെയും ഒരു ഭവനത്തിൽ ജനിച്ചു, അതെവിടാ? സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയിൽ. പ്രൈസ് ഗോഡ്. അങ്ങനെ ജനിച്ചവരായ നാം നിമിത്തം സ്വർഗത്തിൽ എന്തുണ്ട്? വലിയ സന്തോഷം. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ ദൂതന്മാരുടെ വലിയ സന്തോഷമുണ്ട്. നാം ഓരോരുത്തരും ജനിച്ച ഭവനം ആത്മീയ ഭവനം, അത് നിമിത്തം തന്നെ നമ്മുടെ ജനനത്തിന്റെ പ്രസക്തി ഭൗമമണ്ഡലത്തെ അതിജീവിച്ച് ആ ഭൗമ മണ്ഡലത്തിൽ വരെ വ്യാപിക്കുന്ന ഒന്നാണ്. അത് നാം മറന്നു പോകരുത്. ശ്രദ്ധിക്കാം, വിഷയത്തിലേക്ക് വരാം. യേശു ക്രിസ്തുവിന്റെ മാതാവാകുവാൻ നമുക്ക് എങ്ങനെ കഴിയും? വരാം. യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ മാതാവായ മറിയ എങ്ങനെ മാതാവായി തീർന്നു? ലൂക്കോസിന്റെ സുവിശേഷം 1:26.
ആറാം മാസത്തിൽ ദൈവം ഗബ്രിയൽ ദൂതനെ നസറെത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗോത്രത്തിലുള്ള യോസഫ് എന്ന ഒരു പുരുഷൻ വിവാഹിച്ചിരുന്ന കന്യയുടെ അടുക്കൽ അയച്ചു.
ശ്രദ്ധിക്കണേ, ഒരിക്കൽ പോലും യേശു ക്രിസ്തുവിന് ജനനം നൽകുവാൻ കഴിയാത്ത വിധത്തിൽ, സാധിക്കാത്ത വിധത്തിൽ മറിയയുടെ നിശ്ചയം കഴിഞ്ഞിരിക്കുക. എന്നെങ്കിലും മറിയ ആർക്കെങ്കിലും ജന്മം നൽകുമെങ്കിൽ യോസഫിന്റെ മാത്രം സന്തതികൾക്ക് ജന്മം നൽകുവാൻ അവകാശമുള്ളൂ. ധാർമ്മികത, സാംസ്കാരികത, എല്ലാമെല്ലാം ദൈവവചനം ഒക്കെയും നിഷ്കർഷിക്കുന്നത്, അനുവദിക്കുന്നത് അതിനും മാത്രമാണ്. ഏതിനു മാത്രം? യോസഫ് എന്ന് പറയുന്ന പുരുഷന്റെ സന്തതികൾക്ക് മാതാവാകുവാൻ മാത്രം. അങ്ങനെയുള്ള ഈ മറിയ, നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞ ഈ മറിയ, യോസഫ് എന്ന് പറയുന്ന തച്ചന്, ആശാരിച്ചൊരക്കന് വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞ ആ മറിയയുടെ അടുക്കലേക്കാണ് ആര് ചെന്നിരിക്കുന്നത്? ദൈവത്തിന്റെ ദൂതൻ ചെന്നിരിക്കുന്നത്. ദൂതൻ ചെന്നിട്ട് എന്താ പറയുന്നത്? എന്താ പറയുന്നത്? കൃപ ലഭിച്ചവളെ നിനക്ക്. വാസ്തവത്തിൽ നമ്മോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം, മറിയെ താരതമ്യം ചെയ്യുക നമ്മോട്. നാം ഇതുപോലെ വല്ല നിശ്ചയം കഴിഞ്ഞവരായിരുന്നു നമ്മോടുള്ള ബന്ധത്തിൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന. എന്താ എഫേസ്യരിലേഖനം 2:2-3 ബാക്കി?
അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവർ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകം,
മുമ്പേ, ശ്രദ്ധിക്കണമേ, മുമ്പേ എന്നുള്ള പദത്തിന് വളരെ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും, ആകാശത്തിലെ അധികാരത്തിനും, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും
അനുമതിയായവരെയും അനുസരിച്ച് നടന്നു.
ശ്രദ്ധിക്കണേ, മുമ്പേ നമ്മുടെ ചരിത്രം അന്വേഷിച്ചാൽ ഈ ലോകത്തിന്റെ കാലഗതിയെ, ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു നടന്നു. ഇനി 11 വാക്യം വായിച്ചേ. പ്രകൃതിയാൽ ജാതികളായിരുന്നു. ആ പന്ത്രണ്ടാം വാക്യം. അക്കാലത്ത്, ശ്രദ്ധിക്കണേ, അക്കാലത്ത്, മുമ്പേ, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവർ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും, പ്രത്യാശയില്ലാത്തവരും, ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. എങ്ങനെ മറിയ യോസഫ് എന്ന് പറയുന്ന പ്രാകൃത ജഡീക ഭൗതിക മനുഷ്യനെ നിയമിക്കപ്പെട്ടിരുന്നോ, ഇതുപോലെ ആ യോസഫിന്റെ സന്തതികൾക്ക് മാത്രം ജന്മം നൽകുവാൻ നിശ്ചയിക്കപ്പെട്ടിരുന്നോ, അതുപോലെ നമ്മുടെയൊക്കെ ഈ നിശ്ചയം കഴിഞ്ഞിരുന്നതാ? എന്തിനു വേണ്ടി? ലോകത്തിൽ ദൈവമില്ലാത്തവരായിരിക്കാൻ വേണ്ടി. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരിക്കാൻ വേണ്ടി, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരുമായിരിക്കാൻ വേണ്ടി നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞത്. പിശാചിന് നരകത്തിന് ലോകത്തിന് നിയമിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു നാമ. പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് മാത്രം വിധേയപ്പെട്ടവരായിരുന്നു നാമ. നരകമെന്നൊന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അവകാശവും തലവാടുമായി മാത്രം നിയമിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ആ സ്ഥാനത്തേക്കാണ് ദൈവത്തിന്റെ ദൂതൻ കൃപയുടെ സന്ദേശവുമായി. ആരാണ് യേശുവിന്റെ മാതാവ്? ദൈവത്തിന്റെ കൃപ സന്ദർശിക്കപ്പെട്ടവർ. ആരാണ് യേശുവിന്റെ മാതാവ്? നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞ സ്ഥാനത്തേക്ക് ആ നിശ്ചയത്തെ തകിടം മറിക്കുന്ന നിലവാരത്തിൽ ദൈവത്തിന്റെ സന്ദർശനം ലഭിച്ചത്. ഒന്നാമത് മാതൃത്വത്തിന്റെ പ്രത്യേകത, യേശുവിന്റെ മാതാവായി തീരുന്നവരുടെ പ്രത്യേകത, അവർ വാസ്തവത്തിൽ ഇതിന് യോഗ്യരല്ലായിരുന്നു, അർഹരല്ലായിരുന്നു. ആ സ്ഥാനത്തേക്ക് ദൈവത്തിന്റെ കൃപ സന്ദർശിച്ചു. ആകട്ടെ, ഇങ്ങനെയുള്ള കൃപയുടെ പ്രത്യേകത എന്താ? ഒന്നാമത് ഒരു കൃപ നമുക്ക് ലഭിച്ചിരിക്കുന്ന സാർവത്രിക പ്രസക്തിയുള്ള കൃപയാണ്. സാർവത്രികമായ കൃപ. മറിയക്ക് ലഭിച്ച കൃപയോടുള്ള ബന്ധത്തിൽ ലോകത്തിലുള്ള എല്ലാവർക്കും ആ കൃപ ലഭിക്കുവാൻ സാധ്യതയുണ്ട്, അനുവാദമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. വായിക്കാം ഈ കൃപയുടെ പ്രത്യേകത, തീത്തോസ് 2:11. ആർക്കൊക്കെയാണ് ഈ കൃപ ലഭിച്ചത്?
സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ.
ആഹാ, സുറിയാനി ക്രിസ്ത്യാനികൾക്ക് മാത്രം രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചെന്നാണോ? സകല മനുഷ്യർക്കും, കാട്ടുജാതിക്കാരനും നാട്ടുജാതിക്കാരൻ, ഇന്ത്യക്കാരനും ആഫ്രിക്കക്കാരൻ, യഹൂദ പശ്ചാത്തലമുള്ളവനും ജാതികളായവരും ബർബറിനായവരും, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. ഒരു ഉപദേശം സ്ഥാപിക്കാൻ ഒരു വാക്യം കൊണ്ട് സാധ്യമല്ല. നോക്കാം ഇനിയും വേറെ വാക്യമുണ്ടോ. 1 തിമോത്തിയോസ് 2:4.
അവൻ സകല മനുഷ്യരും
രക്ഷ പ്രാപിപ്പാൻ. ശ്രദ്ധിക്കണേ, ഏതാനും ചിലരല്ല, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും
സത്യത്തിന്റെ
പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. നോക്കാം ഇതേ ഉള്ളൂ, ഇനിയും ബാക്കിയുള്ളൂ. 2 പത്രോസ് 3:9.
താമസം എന്ന് വിചാരിക്കുന്ന പോലെ
അതെ,
കർത്താവ് തന്റെ വാക്ക് നിർത്തിപ്പോ താമസിക്കുന്നില്ല.
ആരും നശിച്ചു പോകാതെ എല്ലാവരും
മാനസാന്തരപ്പെടുവാൻ
അവൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കണേ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു, എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിക്കുന്നു, ആരും നശിച്ചു പോകുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ കൃപ ഐസൊലേറ്റഡ് അല്ല, ഏതാനും ചിലർക്ക് വേണ്ടി മാത്രമല്ല, ദൈവത്തിന്റെ സാർവത്രിക കൃപ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള, ഏത് വർഗത്തിൽ പിറന്നവനും മതത്തിൽ പിറന്നവനും ഭാഷ സംസാരിക്കുന്നവനും ഒരുപോലെ ഈ അനുഗ്രഹം പ്രാപിക്കത്തക്കവണ്ണം ദൈവം അവന് അനുവാദം കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം, സാർവത്രികമായ ദൈവകൃപ. എങ്കിലും എന്തുകൊണ്ട് എല്ലാവരും രക്ഷ പ്രാപിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എല്ലാവർക്കും ഇത് അനുഭവവേദ്യമായി തീരുന്നില്ല? കാരണമെന്ത്? നമ്മൾ ആദ്യം വായിച്ച വാക്യം ശ്രദ്ധിക്കണമേ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഉദിച്ചു എന്ന് പറയുന്നത് നാം എപ്പോഴും ജ്യോതിർഗോളങ്ങളോട് ബന്ധപ്പെട്ട ജ്യോതിർഗോളങ്ങളാണ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ പറയാറുള്ളത്. സപ്പോ സൂര്യൻ രാവിലെ ഉദിച്ചു, ഉദിച്ചു കഴിഞ്ഞിട്ട് നേരം വെളുത്ത 6 മണിക്ക് ഉദിച്ചതാ പ്രകാശ കിരണങ്ങൾ മനുഷ്യൻ ആസ്വദിച്ചു തുടങ്ങി, മനുഷ്യരൊക്കെയും ജോലിക്ക് പോകാൻ തുടങ്ങി. എന്നാൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്താൽ എഴുന്നേൽക്കുന്നില്ല. രാവിലെ 8 മണിയായി, 9 മണിയായി, 10 മണിയായി, അദ്ദേഹത്തിന്റെ വാച്ചെ നോക്കിയിട്ട് താൻ അതിശയം കൂറുക, ഇന്ന് ഇതുവരെ സൂര്യൻ ഉദിച്ചില്ലേ. നോക്കിയപ്പോൾ താൻ പറയുന്ന ന്യായം ശരിയാണ്, സൂര്യന്റെ യാതൊരുവിധ കിരണവും അതിന്റെ പ്രകാശവും അവനൊരു ശകലം പോലും ലഭിക്കുന്നില്ല. എന്താ കാര്യം? ലൈറ്റ് പ്രൂഫ് ആയിട്ടുള്ള മുറിക്കകത്ത്, ഭിത്തിക്കകത്ത്, താനായി ഉണ്ടാക്കിയ ആ ഭിത്തിക്കകത്ത്, മുറിക്കകത്ത് കരിമ്പടം പുതച്ചു കിടന്നുകൊണ്ട് വാച്ചെ നോക്കിയിച്ച് സൂര്യൻ ഉദിച്ചില്ലെന്ന് പറഞ്ഞു, സൂര്യൻ ഉദിക്കാനിട്ടാണ്. മതം കൊണ്ട്, സമുദായം കൊണ്ട്, പാരമ്പര്യം കൊണ്ട് താനായി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഇരുട്ടുമുറിക്കകത്തടഞ്ഞിരുന്നു കൊണ്ട് സൂര്യൻ ഉദിച്ചില്ലെന്ന് പറയുന്നത് പോലെ ഉള്ളൂ. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, യേശുവിന്റെ ദൈവമല്ല, യേശുവിന്റെ കൃപ എനിക്ക് ലഭ്യമായിട്ടില്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ, ദൈവമക്കളെ, എന്നാൽ നമുക്ക് ആ ഗതികേടുണ്ടായില്ല. ഒരു ശുഷിരം വീണു, അതിനകത്തൂടെ സൂര്യന്റെ കിരണം നമുക്ക് ലഭ്യമായി. അവന്റെ വെള്ളി വെളിച്ചത്തെ ആസ്വദിക്കുവാനും പുറത്തു വന്ന അവന്റെ ആനന്ദം അനുഭവിക്കാനും ദൈവം നമുക്ക് ഭാഗ്യം നൽകി. സ്തോത്രം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു എങ്കിലും അതിന്റെ ഗുണഭോക്താക്കളായി തീരുവാൻ ചിലർക്കേ കഴിഞ്ഞുള്ളൂ. എന്തുകൊണ്ട്? അവരീ മതിൽക്കെട്ടുകളെ പൊളിക്കുവാൻ തയ്യാറായി, പാരമ്പര്യങ്ങളെ ഭേദിക്കുവാൻ തയ്യാറായതുകൊണ്ട്. അവരവരുൾപ്പെട്ട് നിന്നിരുന്ന അന്ധമായ അബദ്ധജടിലമായ ഉപദേശ സംഹിതകളോട് വിട പറയുവാൻ കഴിഞ്ഞതുകൊണ്ട് അവർക്ക് ഈ കിരണങ്ങൾ ഏൽക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട്. ഒന്നാമത് യേശുവിന്റെ മാതൃത്വം ആർക്ക് ലഭിക്കുന്നു? അതിന് യോഗമില്ലാതിരുന്നവർക്ക് ലഭിക്കുന്നു. രണ്ടാമത് ആർക്ക് ലഭിക്കുന്നു? സാർവത്രികമാണ്, എല്ലാവർക്കും ഉള്ളതാണ്. എങ്കിലും അവനവനായി സൃഷ്ടിച്ചതിനെ ഭേദിച്ച് പുറത്തു വരുന്നവനാണത് അതിന്റെ ഗുണമുണ്ടാകുന്നത്. ശ്രദ്ധിക്കുക, യേശുക്രിസ്തു മരിക്കാഞ്ഞിട്ടോ യേശുക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്താഞ്ഞിട്ടോ അല്ല ഇനി ആരെങ്കിലും നരകത്തിൽ പോകുന്നെങ്കിൽ നരകത്തിൽ പോകും. ഭൂമിയിൽ ഇതുവരെ ജനിച്ച ഒരൊറ്റയാൾക്കും ഇനി ജനിക്കുവാൻ പോകുന്ന ഒരാൾക്കും ഇപ്പോഴുള്ള ഒരൊറ്റയാളുകൾക്കും പാപി എന്ന കാരണത്താൽ നരകത്തിൽ പോകേണ്ട യാതൊരാവശ്യവും ഇല്ലെങ്കിലും ഒരുപാട് കൂട്ടം നരകത്തിൽ പോകും, പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പോകാനിട വരുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ദൈവം പാപം പരിഹാരം വരുത്താനിട്ടാണോ? അല്ല, ഒരിക്കലുമല്ല. എന്തുകൊണ്ട് മനുഷ്യന് അതിന്റെ പ്രയോജനം ഉണ്ടായില്ല? ദൈവം വരുത്തി വെച്ചതായ പാപത്തിന്റെ പരിഹാരം അവർ സ്വയം ഏറ്റെടുക്കാനായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞ് അത് തെളിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സപ്പോസ് ഞങ്ങൾ മൂന്ന് പേര് കൂടി ഡൽഹിയിൽ പോകുവാൻ തീരുമാനിച്ചിരിക്കുക, റിസർവ് ചെയ്തു. മൂന്നുപേരും കൂടി ഡൽഹിയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്ന, റിസർവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ടിക്കറ്റൊക്കെ ഒരാളുടെ കയ്യിൽ ഇരിക്കുക. ആ പർട്ടിക്കുലർ ഡേയിൽ കെ എക്സ്പ്രസിന് ഡൽഹി പോകത്തക്കൊണ്ടും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ നോക്കിയപ്പോൾ ചാർട്ടിൽ മൂന്നുപേരുടെയും പേരുണ്ട്. കമ്പാർട്ട്മെന്റിൽ ബോഗിയിൽ മൂന്ന് പേരുടെയും പേര് എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ ബർത്ത് നമ്പർ എഴുതിയിട്ടുണ്ട്. എല്ലാ വസ്തുതകളും ഉണ്ട്. പക്ഷേ ടിക്കറ്റ് ഉള്ള ആളെത്തിയില്ല. സമയമായി, വളരെ നിമിഷങ്ങൾ മാത്രം അവശേഷിച്ചു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. രണ്ടുപേര് വന്നിട്ടുണ്ട്, ടിക്കറ്റുള്ള മൂന്നാമൻ എത്തിയിട്ടില്ല. വണ്ടി വിടുമെന്നായി. ഞങ്ങൾ എന്ത് ചെയ്തു? ചാടിക്കയറി വണ്ടിക്കകത്ത്. അദ്ദേഹം എങ്ങനെയെങ്കിലും വന്നെങ്കിലോ, അകത്ത് പ്രവേശിച്ചെങ്കിലോ ഞങ്ങൾക്ക് മിസ്സാകാതിരിക്കട്ടെ എന്ന് കരുതി അകത്തി. അകത്തി എന്നപ്പോൾ ഞങ്ങളുടെ ബർത്ത് വേക്കന്റാണ്, അവിടെ വേറെ ആരും അവകാശം പറഞ്ഞു വന്നിട്ടില്ല. ഞങ്ങൾ ആശ്വസിച്ചു, ഏതായാലും നമ്മൾ ടിക്കറ്റ് എടുത്തതല്ലേ, വില കൊടുത്തതല്ലേ, ചാർജ് കൊടുത്തതല്ലേ, നമ്മുടെ പേര് തന്നെയാണല്ലോ എഴുതിയിരിക്കുന്നത്, എല്ലാം ശരിയാണ്. ചിരിയാൾ വന്നു, വണ്ടി നീങ്ങി തുടങ്ങി, ചോദിച്ചു ഇന്ത്യയെ. ഞാൻ പറഞ്ഞു, എന്റെ പേര് ജെയിംസ് ജോർജ്, വയസ്സ് 32, മേലാണെന്ന് കണ്ടാൽ അറിയാമല്ലോ. ചാർട്ടിനകത്ത് അതൊക്കെ എഴുതിയിട്ടില്ലേ? ഉണ്ട്, എഴുതിയിട്ടു. അദ്ദേഹത്തിന്റെ പേര് വിൽജി ഉമ്മൻ, വയസ്സ് 35, മേലാ അദ്ദേഹം. മൂന്നാമത്തെ ആളിന്റെ പേര് ഇന്നതാ. പക്ഷേ അദ്ദേഹം ഒരു വീട്ട് സംതൃപ്തനാകുന്നു. ഇടി ഓടിക്കവരെ ഇല്ല എന്നല്ല, നിങ്ങൾ പറഞ്ഞല്ല ശരിയാണ്. പക്ഷെ ടിക്കറ്റ്, അതെ ടിക്കറ്റ് കൈവശമില്ല. കാര്യം ചെയ്തേക്കാം, അടുത്ത സ്റ്റോപ്പ് കൊല്ലമാണ്, ഇറങ്ങിക്കോ. പോലീസിനെ കൊണ്ട് പിടിച്ച് ആവേട്ടാ, പറ, ടിക്കറ്റ് എടുക്കാഞ്ഞിട്ടാണോ, കാശ് കൊടുക്കാഞ്ഞിട്ടാണോ, റിസർവ് ചെയ്യാഞ്ഞിട്ടാണോ, ചാർട്ടിൽ പേരില്ലാഞ്ഞിട്ടാണോ, ആ ബർത്തിന് വേറെ അവകാശികൾ വന്നതുകൊണ്ടാണോ, ടിക്കറ്റ് എടുത്തതാണ്, റിസർവ് ചെയ്തതാണ്, കാശ് കൊടുത്തതാണ്, ഞങ്ങൾ അതിന്റെ ഗുണഭോക്താക്കൾ പേരുകാർ സ്ഥലത്ത് എത്തിയിട്ടുമുണ്ട്, അതിന് അവകാശികൾ വേറെ വന്നിട്ടുമില്ല, എങ്കിലും പുറത്താക്കപ്പെടും. എന്തുകൊണ്ട്? കൈവശമില്ല. യേശു മരിക്കാനിട്ടല്ല, പാപത്തിന് പരിഹാരം വരുത്താനിട്ടല്ല ഇനി ആരെങ്കിലും നരകത്തിൽ പോകുന്നത്. എന്തുകൊണ്ട് നരകത്തിൽ പോകുന്നു? കൈവശപ്പെടുത്തിയില്ല. ഏത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവത്തിന്റെ സാർവത്രിക കൃപയിൽ ഒരൊറ്റ കുഞ്ഞുവിനെ നശിക്കേണ്ട ആവശ്യമില്ല, നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല. എങ്കിലും ആളുകൾ നരകത്തിൽ പോകുന്നു. എന്തുകൊണ്ട്? ദൈവം കൃപയാൽ ദാനം ചെയ്ത ഈ മഹത്തായ രക്ഷയെ കൈവശപ്പെടുത്താത്തതുകൊണ്ട്, അവനവന്റേതാക്കാത്തതുകൊണ്ട്, ഉൾക്കൊള്ളാത്തതുകൊണ്ട്, കൊണ്ടു നടക്കാത്തതുകൊണ്ട്. ഭാരത്തിൽ ജനിച്ചിട്ടും ആയിരങ്ങൾ നരകത്തിൽ പോകുവാൻ എന്തുകൊണ്ടിടയായിത്തീരുന്നു? ആ മഹത്തായ രക്ഷയെ കൈവശപ്പെടുത്താത്ത സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. മറിയോട് ഭൂതൻ വന്ന് പറയുക, കൃപ ലഭിച്ചവളെ നിനക്ക്. അടുത്തതായി എന്താണ് പറയുന്നത് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 31-ാം വാക്യം 1-ാം അധ്യായം 30-ാം വാക്യം ദൂതനവളോട്
മറിയെ
ഭയപ്പെടേണ്ട, ഇവിടെ രണ്ടാമത് വന്നപ്പോൾ സാർവത്രികം മാറിയിട്ട് പർട്ടിക്കുലർ ആയിരിക്കേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ആ വന്ദനം എല്ലാവർക്കും കേൾക്കത്തക്കവണ്ണ യോഗം അനുഗ്രഹം ദൈവം തന്നിരിക്കുക. എന്നാൽ രണ്ടാമത് പറഞ്ഞ കൃപ പർട്ടിക്കുലർ, നിനക്ക് മറിയെ നിനക്ക് മറിയെ നിനക്ക് 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 ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സന്തോഷത്തോടെ പറയുവാൻ കഴിയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? സാർവത്രിക കൃപയുടെ ഗുണഭോക്താവ് മാത്രമല്ല ഞാൻ, ദൈവത്തിന്റെ വ്യക്തിഗതമായ കൃപയും എനിക്ക് നിനക്ക് ദൈവത്തിന്റെ കൃപ. രക്ഷിക്കപ്പെടുന്നവരോടുള്ള ബന്ധത്തിൽ, മാനസാന്തരപ്പെടുന്നവരോടുള്ള ബന്ധത്തിൽ കൃപയാൽ സാധിതപ്രായമായി തീരുന്ന മൂന്ന് അനുഭവങ്ങൾ, മൂന്ന് കാലഘട്ടത്തോട് ബന്ധപ്പെട്ട് എന്തൊക്കെയാ? വായിക്കേ എഫേസ്യർ 2:8. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലെ നടന്ന കാര്യമാണ്, പാസ്റ്റ് ടെൻസിൽ സംഭവിച്ചിരിക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. ശിക്ഷയ്ക്കർഹനായിരുന്ന, ശിക്ഷയ്ക്ക് നിയമിക്കപ്പെട്ടിരുന്ന ആ സ്ഥാനത്ത് വിശ്വാസത്താൽ ദൈവത്തിന്റെ കൃപയാൽ നാം എന്ത് ചെയ്തിരിക്കുന്നു? രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലത്തെ കാര്യമാണ്, മഹത്തായ വലിയതായ ഒരു ശിക്ഷ നമ്മെ കാത്തിരുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം വലിച്ചെടുത്ത് രക്ഷിച്ചു. തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിച്ചു. നരകത്തിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിച്ചു. നാശകൂപത്തിൽ ദൈവം നമ്മെ വലിച്ചെടുത്ത് രക്ഷിച്ചു. കൃപയാൽ രക്ഷിക്കപ്പെട്ടു. രക്ഷയ്ക്ക് ത്രികാല അനുഭവങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് പ്രധാനമായി പറയുവാൻ കഴിയുന്ന അനുഭവം നമ്മൾ തന്നെ പറയുന്നത് എന്താ? രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. ആസ്റ്റൻസിലാ പറയുന്നത്, ഇന്നലെ നടന്ന കാര്യമാണ്. ഇന്നലെ നാം രക്ഷിക്കപ്പെട്ടു, എന്നാൽ കൃപയാൽ ഇന്നൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. വായിക്കാം റോമർ 3:24. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടും. രക്ഷിക്കപ്പെടുവാൻ ഇന്നലെ കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്, അത് കൃപയാൽ ലഭിച്ചതാ. എന്നാൽ ഇന്നത്തെ കാര്യം എന്താണ്? സൗജന്യമായത്രേ നീതീകരിക്കും. നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഈ പദം കോടതി ഭാഷയാണ്. കോടതി ഭാഷ, കോടതിയിലെ വക്കീൽ ഒരിക്കൽ പോലും ഇങ്ങനെയല്ല വാദിക്കുന്നത്, എന്റെ പ്രതി കുറ്റക്കാരന ദയവ് ചെയ്ത് കോടതി ക്ഷമിക്കണമേ എന്നല്ല വാദിക്കുന്നത്. എപ്പോഴും വക്കീൽ വാദിക്കുന്ന, എന്റെ പ്രതി സ്ഥലത്തില്ലായിരുന്നു, എന്റെ പ്രതി ആ സമയത്ത് എറണാകുളത്തായിരുന്നു, ആ സമയത്ത് അദ്ദേഹം പോയ ബസിന്റെ ടിക്കറ്റ് ഇവിടെ ഹാജരാക്കാം, അന്നേരം അദ്ദേഹം സംസാരിച്ച ആളുകളെ ഇവിടെ വേണേ സാക്ഷികളാക്കാം, ആ സമയത്ത് ഇദ്ദേഹം അവിടെ ഇല്ല, ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടേ ഇല്ല. അവിടെന്തെങ്കിലും വക്കീല് പ്രതിക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്? ഇവൻ കുറ്റക്കാരനെ അല്ല എന്നും പറഞ്ഞ് വാദിക്കാൻ ചെയ്യുന്നത്. അതിനാ എന്ത് പറയുന്നത്? നീതി. പ്രിയ ദൈവമക്കളെ, നമ്മെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നീതീകരിച്ചു. എങ്ങനെ? അതും കൃപയാല. പിതാവിന്റെ വലത്തുഭാഗത്ത് എന്ന് കർത്താവായ യേശു ക്രിസ്തു ദയവായി ഇവരോട് ക്ഷമിക്കണമേ എന്നല്ല ഇപ്പൊ നമുക്ക് വേണ്ടി പറയുന്നത്. സ്തോത്രം. അവൻ കുറ്റക്കാരനെ അല്ലെന്നാ പറയുന്നു. അതെങ്ങനെ? യേശുവിന് കള്ളം പറയാൻ ഒക്കുമോ? നമ്മൾ കുറ്റം ചെയ്യുന്നവരാ, ബലഹീനരാ, വീഴ്ചയുള്ളവരാ, അങ്ങനെയെങ്കിലും എങ്ങനെ നമ്മുടെ കർത്താവിന് അഡ്വക്കേറ്റിന്റെ പിതാവിന്റെ സന്നിധിയിൽ ചെന്നിട്ട് ഇവനോ ഇവനോട് ക്ഷമിക്കണമേ എന്നല്ലാതെ ഇവൻ കുറ്റക്കാരനെ അല്ലെന്ന് എങ്ങനെയാ പറയാൻ കഴിയുന്നത്? എന്റെ കർത്താവിന് അത് കഴിയും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ലോകത്തിലെമ്പാടുമുള്ള സമസ്ത കോടതികളും ഒരുപോലെ അംഗീകരിക്കുന്ന, നിയമങ്ങളും അംഗീകരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. എന്താണെന്നറിയാമോ? ഒരു കുറ്റത്തിന് പ്രതി ഒരിക്കൽ ശിക്ഷ അനുഭവിച്ചാണ്. ഒരു കുറ്റത്തിന് പ്രതി ഒരിക്കൽ ശിക്ഷ അനുഭവിച്ചാൽ മതി. ക്രൈസ്തലോ യേശുവിന്റെ ആണിപ്പഴുത് കണ്ടു കഴിഞ്ഞു. സ്തോത്രം. പ്രതി കുറ്റം അനുഭവിച്ചു കഴിഞ്ഞു, ശിക്ഷ അനുഭവിച്ചു. കുറ്റം ഞാൻ ഇന്നാ ചെയ്തതെങ്കിലും അതിന്റെ ശിക്ഷ ഇന്നലെ എന്റെ കർത്താവ് അനുഭവിച്ചു കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്റെ യേശുവിൻ എന്നെ കുറിച്ച് പിതാവിന്റെ അടുക്കൽ പറയുവാൻ കഴിയും, ദൈവമക്കളെ. ഇന്ന് നാം ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരാണ്. നമ്മളെ എന്റെ പിതാവ് കാണുന്നില്ല, നമ്മുടെ കർത്താവിനെ ആ പിതാവ് കാണുന്നു. കുറ്റക്കാരനെ ദൈവം കാണുന്നില്ല, എന്റെ യേശുവിനെയാണ് അവൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ നാം നീതീകരിക്കപ്പെടുക. ഇന്നലെ നാം രക്ഷിക്കപ്പെട്ടു, ഇന്ന് നാം നീതീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതും കൃപയാല. കോടതി കയറിയിട്ട് ചെലവില്ലാതിരുന്ന ആരെങ്കിലും ഇട്ടിരിക്കുന്നു? കോടതി കയറിയിട്ടാരും ഇല്ല. അഥവാ കയറിയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഭീമമായ തുകയാണ് അവിടെ ചിലവഴിക്കപ്പെടേണ്ടി വരുന്നത് എന്നറിയാമോ? എന്നാൽ ശ്രദ്ധിക്കുക, നമ്മെ ദൈവം നീതീകരിച്ചത്
സൗജന്യമാണ്.
യാതൊരു ചെലവും കൂടാതെ അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. കൃപയാൽ നാം നീതീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രസന്റ് ടെൻസിൽ നീതികൾ. പക്ഷെ ഈ നീതീകരണം കിട്ടണമെങ്കിലും അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ടിവിറ്റി ഉണ്ടാകണം. വെറുതെ ഇരുന്ന് കൊടുത്തേച്ചാൽ മതി, പാപം ചെയ്ത് കൂട്ടാൻ കർത്താവ് നീതീകരിച്ചു എന്നൊന്നും ആരും കരുതണ്ട കേട്ടോ. നാം ദൈവസന്നിധിയിൽ തിരിച്ചെന്ന കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞ് എന്റെ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവം ശുദ്ധീകരണമായി തീരുന്നത് പിതാവിന്റെ സന്നിധിയിൽ പ്രാക്ടിക്കലാകുന്ന നീതീകരണം എന്ന വാക്കുകളിൽ കൂടെ. ഒന്നുകൂടെ പറയട്ടെ, നാം ശുദ്ധീകരണത്തിനായിട്ടാണ് ദൈവസന്നിധിയിൽ ചെല്ലുന്നത്, കർത്താവ് എന്റെ കരുകടന്ന്. അതുകൊണ്ട് തന്നെ യോഹന്നാൻ പറഞ്ഞു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. താൻ ഉൾപ്പെടുന്ന സംഘത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്തോത്രം. ശുദ്ധീകരണം അനുദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. ഇനി എന്തുകൊണ്ട് ആവശ്യമാണ്? നാം വസിക്കുന്ന ലോകം മാലിന്യം നിറഞ്ഞതാണ്. നമ്മുടെ ജഡം നമുക്കെതിരാണ്. അന്ധകാര ശക്തികളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമ്മെ പോലുള്ളവർക്ക് ലോകത്തിൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കാത്തടത്തോളം കാലം അനുദിന ജീവിതത്തിൽ ശുദ്ധീകരണം. ഞങ്ങളെ തിയോളജി പഠിപ്പിച്ചത് ഡോക്ടർ മാത്യൂസ് ചാക്കോ എന്ന് പറയുന്ന ദൈവദാസന, ബഥനി അക്കാഡമിയുടെ ഡയറക്ടർ. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ ഒരിക്കലും പാപം ചെയ്യരുത്. ഞങ്ങളെല്ലാം കൂടി ചിന്തിച്ചു, ആരെ പാപം ചെയ്യാനാണ് ഇങ്ങോട്ട് വന്നത്? ദൈവം വീണ്ടും പറഞ്ഞു, സഹോദരന്മാരെ, ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഒരിക്കലും അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യരുത്. സാറേ ഇതെന്താ സാറേ, ഞങ്ങൾ പാപം ചെയ്യാൻ വന്ന പോലാന്നല്ലോ സാറി പറയുന്ന കേട്ടാലെന്ന്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ ദയവ് ചെയ്ത് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും പാപം ചെയ്യും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ കേൾക്കണോ, എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞെന്നറിയാമോ? നിങ്ങളറിയാതെ ഞാൻ അറിയാതെ ഇഷ്ടം പോലെ ചെയ്ത് കൂട്ടുന്നുണ്ട്. ഇനി അറിഞ്ഞോണ്ടും കൂടെ എന്ത് ചെയ്യരുത്? അറിയാതെ തന്നെ, നമ്മൾ അറിയാതെ തന്നെ ഇഷ്ടം പോലെ പാപം ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഏറ്റു പറയത്തക്ക ഒന്ന് കുറ്റബോധം ഇല്ലാതെ തന്നെ വലിയൊരു കൂട്ടം പാപം നാം ചെയ്യുന്നുണ്ട് ഓരോ ദിവസം. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞു, ഒരു കുറ്റത്തെ കുറിച്ച് എനിക്ക് ബോധമില്ല എന്ന് വന്നാലും അതുകൊണ്ട് ഞാൻ തീരുമാനം വരുന്നില്ല. നീതീകരിക്കുന്നവന്റെയോ ശിക്ഷ വിധിയോ മക്കളെ ഓരോ ദിവസം നാം ശുദ്ധിയാണ്. ഒരു തുണി അലക്കി നമ്മൾ മുറ്റത്തിട്ടു, ഒരാഴ്ച കഴിഞ്ഞാ ട്രിപ്പ് കഴിഞ്ഞു വന്നത്, ആരും ഉടുത്തതല്ല, മനഃപൂർവ്വം ആരും ചെളിയാക്കിയതല്ല, പക്ഷെ ഇനി ഉടുക്കണേ അതിന്റെ ഇതാലേ വെക്കൂ, അലക്കല്ലേ വെക്കൂ. എന്തുകൊണ്ട്? അന്തരീക്ഷത്തിൽ. ഒരു മുട്ടയുടെ ഉണ്ണി മഞ്ഞക്കുരു അതിന്റെ പുറത്ത് കവർ ചെയ്തിരിക്കുന്നു വെള്ളം, അതിന്റെ പുറത്തൊരു പാട, അതിന്റെ പുറത്തൊരു തോട്. ഇതുപോലെ നിന്നിലെയും എന്നിലെയും ആത്മീയനെ കവർ ചെയ്തിരിക്കുന്ന മൂന്ന് ശത്രുക്കളാണ്. നിങ്ങളാരും എന്നെ കാണുന്നില്ല, നിങ്ങളെ ആരെയും ഞാനും കാണുന്നില്ല, നിങ്ങളിലുള്ള നീ എന്ന് പറയുന്ന, നാമെന്ന് പറയുന്ന ആ ആളുണ്ടല്ലോ, ആത്മീയനുണ്ടല്ലോ, ഇവനെ പൊതിഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ശത്രു ജഡം. അല്ലയോ, എന്ത് പകലോ മറ്റോ ആണല്ലോ ഞാൻ പറഞ്ഞ ജഡത്തിന്റെ. ഈ ജഡം നമ്മുടെ ശത്രുവാ. തെളിവെന്താ? വേദോസ്തു എടുത്ത് വായിക്കാനിരിക്കുക, ഒരു മണിക്കൂർ വായിക്കാൻ, പത്ത് അധ്യായം വായിക്കാന്ന് വിചാരിച്ചായിരുന്നു. മിനിറ്റ് പത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ടി വിയുടെ മുമ്പിലോട്ട് ഇരുന്ന് മണിക്കൂർ രണ്ട് പോയത് അറിഞ്ഞില്ല, പത്ത് മണിയായില്ല. എന്താ കാര്യം? ജഡം നമ്മളോട് സഹകരിക്കുന്നില്ല. വേദോസ്തം വായിക്കാനാണേ അവൻ ഉറക്കം വരും, എന്നാൽ ടി വി കാണാനാണേ രാത്രി മുഴുവൻ വേണേലും അവൻ ഇരുന്നു പോകും. നീണ്ടത് വായിക്കാൻ കണ്ണുകൾക്ക് കൊതിയാണ്, അതേസമയം വേദവസ്തുവും വായിച്ചുകൊണ്ടിരുന്നേ കണ്ണുകൾ മയക്കം വരികയാണ്. പ്രാർത്ഥിക്കാനിരുന്നേ മുട്ടുമടക്കി കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് വിഷയം തീർന്നു, ഡ്രൈ ഔട്ട് ആയി കഴിഞ്ഞു, ഇനി സ്തോത്രം എന്ന് പറഞ്ഞ് കിടക്കാൻ നേരവും. പ്രിയ മക്കളെ, ശത്രുവാണ് നമ്മുടെ ജഡം. അതാണ് ഒന്നാമത് നമ്മളെ പൊതിഞ്ഞിരിക്കുന്നത്. ഇവനെ പിന്നെ പൊതിഞ്ഞിരിക്കുന്ന, അല്ലെ, ഇവൻ കഴിഞ്ഞുകൂടുന്ന എവിടെ? ലോകത്തിൽ. ഈ ലോകം നമുക്ക് അനുകൂലമാണോ? ഒരിക്കലും. ഈ ലോകവും നമ്മുടെ ശത്രുവാണ്. അവൻ ഒരിക്കലും നമുക്ക് ഗുണം ചെയ്യത്തില്ല. ആത്മീയ വർദ്ധനവൻ ഉതകുന്ന ഒരൊറ്റ കാര്യം ഈ ലോകത്തിൽ നിന്ന് കിട്ടത്തില്ല. നിന്നെ തളർത്തുവാൻ, നിന്നെ മലിമസമാക്കുവാൻ, നിന്റെ ചിന്തകളിൽ കാട് കയറ്റുവാൻ മാത്രമേ ഈ ലോകം കൊണ്ട് ഉപകരിക്കുന്നുള്ളൂ. അപ്പോൾ അതാ അടുത്തത്. ഇനി ഈ ലോകത്തെ അധിവസിക്കുന്ന, അല്ലെ, ലോകത്തെ നിയന്ത്രിക്കുന്നുണ്ടോ? സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, അന്ധകാര ശക്തികൾ ആകാശമണ്ഡലത്തിൽ വിഹരിച്ചുകൊണ്ടിരിക്കുക, ദേശാധിപതിമാരെയായിട്ട് ഓരോ ദേശത്തെയും നിയന്ത്രിക്കുന്ന പൈശാചിക ശക്തികൾ, ശ്രദ്ധിക്കണമേ. അപ്പോൾ ഇങ്ങനെ മൂന്ന് ശത്രുക്കളുടെ ടെറിട്ടറിയെ കവച്ചു വെച്ചുകൊണ്ട് വേണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ദൈവവുമായിട്ട് കംപ്ലീറ്റ് ആക്കാൻ. റേഡിയോ നമ്മൾ ട്യൂൺ ചെയ്യാറുണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള സ്റ്റേഷൻ കിട്ടുവാൻ ചില സമയത്ത് വലിയ പ്രയാസം. എന്തൊക്കെ ചെയ്യും നമ്മൾ? റേഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വിട്ടു തിരിച്ചുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടി? ആ സൗണ്ട് ഒന്ന് ക്ലിയർ ആയിട്ട് കേൾക്കാം. ഇതുപോലെ വളരെ മെനക്കെട്ടാലേ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആണ്. പകലെല്ലാം ലോകത്തിനും ലോകക്കാർക്കും വേണ്ടി ഇടപെട്ട് കഴിഞ്ഞേച്ച് വൈകുന്നേരം വന്ന് ട്യൂൺ ചെയ്യാതെ കയറി കിടന്നാണുണ്ടല്ലോ ഒരാഴ്ച ആകുമ്പോഴത്തെ സംഗതി വഴിയും. വല്ലപ്പോഴും കുത്തിയിരിക്കണം, രണ്ടു മണിക്കൂർ ഒരു ദിവസം എടുക്കണം, മൂസിച്ച് പ്രാർത്ഥിച്ച് ഒന്ന് ട്യൂൺ ചെയ്ത് ആ കണക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കണം. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നാം ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാത്തത് കൊണ്ട് അശുദ്ധി നമ്മെ കടന്നു പിടിക്കും. അതുകൊണ്ട് തന്നെ ദിനംതോറും എന്ത് പ്രാപിക്കണം? അവന്റെ പുത്രന്റെ രക്തത്തിൽ നാം ആശ്രയിക്കണം. ശുശ്രൂഷയ്ക്ക് മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ഈ വചനത്തിന് നമ്മെ ശുദ്ധീകരിപ്പാൻ, പരിശുദ്ധാത്മാവിന് നമ്മെ ശുദ്ധീകരിപ്പാൻ കഴിയും. അവന്റെ രക്തത്തിന് നമ്മെ ശുദ്ധീകരിപ്പാൻ കഴിയും. ഈ വചനം കേൾക്കയിൽ തന്നെ നമുക്ക് ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശുദ്ധീകരണം അനുദിനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നീതീകരണം അനുദിന ജീവിതത്തിൽ പ്രാക്ടിക്കലായി ദൈവസന്നിധിയിൽ നടക്കുമ്പോൾ നമ്മോടുള്ള ബന്ധത്തിൽ അത് ശുദ്ധീകരണം എന്ന ടേമിലേ നമുക്ക് പറയുവാൻ ഒക്കുന്നുള്ളൂ. പ്രൈസ്തലോ. നമ്മെ നീതീകരിക്കുവാൻ കർത്താവിന് കഴിയുന്ന എന്തുകൊണ്ട്? നമുക്ക് വേണ്ടി ശിക്ഷ കർത്താവ് മുൻകൂറായി അനുഭവിച്ചു കഴിഞ്ഞില്ല. മൂന്നാമതായിട്ട് ഇത് ഇന്നത്തെ കാര്യം അനീതീകരണം, നാളത്തെ കാര്യം നോക്കാം. റോമർ 6:23. ദൈവത്തിന്റെ കൃപാവരമോ ആയിരം ആണ്ടുള്ള ജീവനം തന്നെ. അങ്ങനെയാണ് ഒഴിയേക്കുന്നത്. 100,000 വർഷം ജീവിച്ചിരിക്കുന്നത് തന്നെ ആണോ? 1,000,000 വർഷം ജീവിച്ചിരിക്കുന്നത് തന്നെ. നോ 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 നെവർ. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ. എന്റെ ദൈവം എന്ന് വരെ ജീവിച്ചിരിക്കും, അന്ന് വരെ ഞാനും ജീവിച്ചിരിക്കും. ക്രൈസ്തല. ദൈവം നിത്യജീവൻ നമുക്ക് കൃപയാൽ തന്നിരിക്കുകയാണ്. ഇന്നലെ രക്ഷ, ഇന്ന് നീതീകരണം, നാളെ നിത്യജീവൻ. ഓ, ഇത്രയും സെക്യൂറായ ഒരു ലൈഫ് ആർക്കുണ്ട്? ദൈവമക്കാർ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻകാർ ലൈഫ് ഇൻഷുറൻസ് എന്നൊക്കെ ആ പേര് കൊടുത്തിരിക്കുന്നെങ്കിൽ ഒരിക്കൽ പോലും ലൈഫ് അവർക്ക് ഇൻഷുർ ചെയ്യാൻ ഒക്കുന്നില്ല. എന്നാൽ എന്റെ കർത്താവ് ഉണ്ടല്ലോ, ഇന്നലത്തെ കാര്യം, ഇന്നത്തെ കാര്യം, നാളത്തെ കാര്യം, എന്നേക്കുള്ള കാര്യം ഇൻഷുർ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ കൃപാവനം നിത്യജീവൻ തന്നെ. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ നിത്യജീവനും കിട്ടിയോണ്ട് എന്നാ ഗുണം? ഒരു മനുഷ്യന് 98 വയസ്സായി, ആയുസ് വളരെ ഉണ്ട്, പക്ഷെ എന്തോ ചെയ്യാനാ? ജരാനര ബാധിച്ച് ചുക്കിച്ചുളിഞ്ഞ് തുടിയുമായിട്ട് വടിയും പിടിച്ച് എല്ലാം കഴിക്കാനും ഒക്കാതെ വേണ്ട വിധത്തിൽ സുബോധവും ഇല്ലാതെ ഇങ്ങനെ നടക്കുക. ആയുസ് 98 ആയി, വയസ്സ് 100 ആയി, അല്ലെ 110 ആയി, എന്നാ ഗുണം? നീട്ടിക്കിട്ടിയോണ്ട് ഗുണമില്ല. നീട്ടി കിട്ടിയത് എങ്ങനെയായിരിക്കണം? തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കളാക്കളെ പോലെ തുള്ളിച്ചാടിക്കൊണ്ടുവരുന്ന യൗവനയുക്തമായ ആയുസാണ് നമുക്ക് വേണ്ടത്. പ്രൈസ്തലോ. നമ്മുടെ യുവത്വത്തിന്റെ ഓജസ്സും തേജസ്സും എത്ര ഉണ്ടോ അതിനേക്കാൾ 10,000 മടങ്ങെങ്കിലും ആയിരിക്കണം നമുക്ക് ദൈവം തരുന്ന നിത്യജീവൻ. പ്രൈസ്തലോ. ഹല്ലേലൂയ. കുറെ നാൾ ജീവിച്ചിരുന്നത് കൊണ്ടായില്ല, ജീവിച്ചിരിക്കുന്ന ആയുസ് തികച്ചും തേജോമയമായ അനുഭവമാണ്. പ്രൈസ്തലോ. ലോകത്തിലേതെങ്കിലും ആശുപത്രിയെ നാം അവലംബിക്കുന്നെങ്കിൽ ആയുസ് നീട്ടിക്കിട്ടുവാന് വളരെ പണം ചെലവഴിക്കുവാൻ നാം തയ്യാറാണ്. എങ്കിലും നീട്ടിക്കിട്ടുന്ന വിരളമായ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ ആ. എന്നാൽ എന്റെ കർത്താവ് കൃപയാൽ എനിക്ക് തന്നത് നിത്യജീവൻ, നിത്യ യൗവനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ ഇങ്ങനെ പറയുന്നത്, എന്താ നിന്റെ വായിക്ക് നന്മ കൊണ്ട് എങ്ങനെ യൗവന കഴുകന് പുതുകി വരുന്നത്. നിന്റെ യൗവനം പുതുകി വരുവാൻ തക്കവണ്ണം ദൈവം എന്ത് ചെയ്യുന്നു? വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. പ്രിയതയോ മക്കളെ, അങ്ങനെ 3 കാര്യം നിനക്ക് ലഭിച്ചിരിക്കുന്നു. മറിയേ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഇത് സാർവത്രികമായ ദൈവകൃപയിൽ എല്ലാവർക്കും വേണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ല. രക്ഷിക്കപ്പെട്ടവനെ, ഏറ്റുപറഞ്ഞവനെ, യേശുവിനെ കർത്താവായി സ്വീകരിച്ചവന് കൃപയാൽ 3 കാര്യം 3 കാലഘട്ടത്തോട് ബന്ധപ്പെട്ട് ലഭിക്കുന്നു. 1 ആത്മരക്ഷ, 2 നീതീകരണം, 3 നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. ഇത് 3 വില കൊടുത്തിട്ടല്ല ലഭിക്കുന്നത്, സൗജന്യമായി അവന്റെ കൃപയാൽ നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, മറിയേക്ക് ഇതൊക്കെ അപ്രാപ്യമായിരുന്ന സ്ഥാനത്താണ് ദൈവത്തിന്റെ ദൂതൻ ചെന്ന് സന്ദർശിച്ചിരുന്നു, വാഗ്ദാനം ചെയ്തു. ഇതുപോലെ നമുക്കൊന്നും ഇതിനുള്ള അർഹതയോ യോഗ്യതയോ ഇല്ലാതിരുന്ന സ്ഥാനത്ത് അവന്റെ കൃപ നമ്മെ സന്ദർശിച്ചു. പ്രൈസ് ദി ലോർഡ്. വായിക്കാം
31-ാം വാക്യം.
നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം. ശ്രദ്ധിക്കണേ, മറിയ വന്നു, ദൂതൻ വന്ന് മറിയോട് പറയുന്നതായ വസ്തുത അവൾക്ക് ഒരിക്കൽ പോലും അംഗീകരിച്ചു കൊടുക്കാൻ ഒക്കുന്നതല്ല, ഒരിക്കൽ പോലും സാധിത പ്രായമാകുവാൻ ധാർമ്മികത അനുവദിക്കുന്നതല്ല. പക്ഷേ ദൂതൻ വന്ന് പറയുന്നത് ഇതിനൊന്നും നിരക്കാത്ത കാര്യമാണ്. വന്ന് പറയുക, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് വേർ വിളിക്കണം. നമുക്കൊക്കെയും ഇന്നിങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിലായിത്തീരുവാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് ദൈവമക്കളെ? ഒറ്റ വാക്കിൽ പറയാം, എല്ലാവരും വിദ്യാഭ്യാസമുള്ള ഒരു പരിജ്ഞാനമുള്ള ഒരു സംസ്കാരമുള്ളവരാ. നാട്ടിൽ 1000 പേരോട് സംസാരിക്കുന്നതും കുവൈറ്റിൽ 100 പേരോട് സംസാരിക്കുന്നതും തുല്യം. കാര്യം വന്നവരെല്ലാം ക്വാളിഫൈഡും വിവരമുള്ളവരൊക്കെ. അവർ അപ്പച്ചമാർ അമ്മച്ചിമാർ വെള്ളക്കൂടം കണ്ടിട്ടില്ലാത്ത കുറെ പേര് വന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകട്ടെ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. ദൈവാസ്തിത്വ ബോധം മസ്തിഷ്കത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്ന വലിയൊരു കൂട്ടമുണ്ട്. ഒരു ദൈവം ഇതിനപ്പുറത്തുണ്ട്. ആ ദൈവത്തെ സേവിക്കണം, ആ ദൈവത്തെ ബഹുമാനിക്കണം, ആ ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ആവശ്യബോധമുള്ള 1000 ലക്ഷങ്ങൾ കോടികൾ നമുക്ക് ചുറ്റുമുണ്ട്. ആ ചിന്ത കൊണ്ട് തന്നെ ശരീരത്തെ പീഡിപ്പിക്കുന്നവരുണ്ട്, ത്യാഗോന്മദമായ ജീവിതം നയിക്കുന്നവരുണ്ട്, വളരെ തീവ്രമായ ഭക്തിയോടുകൂടി ജീവിക്കുന്നവരുണ്ട്. എന്നാൽ അവർക്ക് വന്ന ഗതികേട് എന്താണെന്ന് അറിയാമോ? ആ ഗർഭം ധരിച്ച ദൈവാതിത്വ ബോധത്തിന് എന്ത് പേര് വിളിക്കുവാൻ കഴിഞ്ഞില്ല? യേശു എന്ന് പേർ വിളിക്കാൻ കഴിഞ്ഞു. അയ്യപ്പയ്യപ്പൊക്കെ പറഞ്ഞ് നടക്കുക, ദൈവത്തിന്റെ പേര് പറഞ്ഞു സ്തോത്രം. എന്നാൽ നമുക്ക് ആ ഗതി എഴുതുകയും വരുത്തിയില്ല. ബോധം നമുക്കുണ്ട്, ആ ദൈവത്തിന് യേശു എന്ന് പേർ വിളിക്കുവാൻ ദൈവം. മക്കളെ, നമ്മളെക്കാൾ മതത്തിന്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ എന്തെല്ലാം ചെയ്യുന്നവർ ലോകത്തിൽ എന്തെല്ലാം ചെയ്യുന്നു. നമ്മൾ തികഞ്ഞ ഭക്തരാണെന്ന് നാം അഭിനയിക്കുന്നു അല്ലെ അവകാശപ്പെടുന്നു. അന്വേഷിച്ച് നോക്ക്, നമ്മളെക്കാൾ എത്രയോ തീവ്രമായിട്ട് അവരവരുടെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന വലിയൊരു കൂട്ടമുണ്ട്. എങ്കിലും അവർക്ക് വന്ന് ഗതികേട് എന്താണ്? ഒരിക്കൽ പോലും യേശു എന്ന് പേർ വിളിക്കുവാൻ കഴിഞ്ഞു. അവരുടെ ദൈവത്തിന്റെ പേര് മറ്റു പലതുമാണ്. അതുകൊണ്ട് തന്നെ രക്ഷ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം, ദൈവം ഉണ്ടെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. ഇതിനപ്പുറത്തൊരു ശക്തി ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്നാൽ അതുകൊണ്ട് ഒരു നേട്ടവും ഇല്ലാതെ അവർ നരകത്തിലേക്ക് പോകുന്നു. എന്തുകൊണ്ട്? യേശു എന്ന് പേർ വിളിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. എന്നാൽ എനിക്കും നിനക്കും ദൈവം തന്ന ഭാഗ്യം എന്താണ്? ഇതിനപ്പുറത്തൊരു ദൈവമുണ്ട്, ഒരു ശക്തിയുണ്ട്, ഒരു വ്യക്തിയുണ്ട്. ആ ദൈവത്തെ യേശു എന്ന് പേർ വിളിക്കുവാൻ ദൈവം. എന്തുകൊണ്ട് യേശു എന്ന് പേർ വിളിക്കണം? മറ്റു പേര് വിളിച്ചാലും പോരാ, പേരുകൾ എത്രയോ ഉണ്ട്. പല പേരുകളിൽ തന്നെ ദൈവവും അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ തന്നെ എന്റെ പേര് സജി എന്നാ വീട്ടിൽ വിളിക്കൽ. ഒഫീഷ്യൽ പേര് ജെയിംസ് ജോർജ് എന്നാ. എന്റെ മോൻ എന്നെ ഡാഡി എന്നാ വിളിക്കുന്നത്. എന്റെ വൈഫ് എന്നെ സൈച്ച എന്നാ വിളിക്കുന്നത്. ഡാഡി എന്നെ എടാന്നാ വിളിക്കുന്നത്. എല്ലാം ഒരാളെ. ഈ പേരുകൊണ്ട് എല്ലാം അർത്ഥമാക്കിയത് ഒരാളെ തന്നെയാ. അപ്പോൾ പിന്നെ പേരെന്തു ആണേലെന്നെ എന്ന് പറയുന്ന വലിയൊരു കൂട്ടമുണ്ട്. സ്നേഹിതരെ, പേരെന്തോ ആണേലെന്ന ഒന്നുമില്ല, പക്ഷെ പ്രതിനിധീകരിക്കുന്ന ആളൊന്നായിരിക്കണം. ആ പേരുകൊണ്ട് പ്രതിനിധീകരിക്കുന്ന ആളൊന്നായിരിക്കണം. യേശു എന്ന് പേർ വിളിക്കണമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? യേശു മാത്രമേ ഉള്ളൂ സ്ത്രീ പുരുഷ സമ്പർക്കം കൂടാതെ പാപരഹിതനായി ജനിച്ചവൻ. യേശു മാത്രമേ ഉള്ളൂ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞ് ദൈവത്താൽ, ദൂതന്മാരാൽ, പിശാചുക്കളാൽ തന്നെത്താൻ സാക്ഷ്യം പറഞ്ഞത്. സ്തോത്രം. പിശാചുക്കളല്ലേ ഇവൻ ദൈവപുത്രനെന്ന് സ്വർഗം പറഞ്ഞു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞു. ഞാൻ തന്നെ വലിയ സത്യവും ജീവനുമാകുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ അവരാരും ഉയർത്തെഴുന്നേറ്റില്ല, പാപത്തിന് പരിഹാരം വരികയില്ല. എന്നാൽ എന്റെ യേശു മരണത്തെ ജയിച്ചു പോരാ. ഈ യേശുവേ ഉള്ളൂ സ്വർഗാരോഹണം ചെയ്തത്. പോരാ ഈ യേശുവേ ഉള്ളൂ ഉടമ്പരാമെന്ന് വാഗ്ദത്തം ചെയ്തത്. പോരാ അവൻ പറഞ്ഞ അടയാളങ്ങൾ മാത്രമാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രം അതുകൊണ്ട് ശക്തിയുക്തം ദൈവത്തിന്റെ വചനം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ദൈവമുണ്ടെന്നുള്ള വിശ്വാസം നല്ലത് തന്നെ. ഒരു വ്യക്തി ഇതിനപ്പുറത്തുണ്ടെന്നുള്ള വിശ്വാസം നല്ലത് തന്നെ. അവനെ ഭയപ്പെടുവാനും ആരാധിക്കുവാനും വെമ്പൽ കൊള്ളുന്നു എന്നുള്ളത് നല്ലത് തന്നെ. എന്നാൽ അതുകൊണ്ടായില്ല. ആ ദൈവത്തെ നീ യേശു എന്ന് പേർ വിളിക്കുക. അവന്റെ നാമത്തിങ്കൽ സ്വർഗ്ഗലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും പുഴങ്കാലൊക്കെയും മടങ്ങുകയും പിതാവിന്റെ മഹത്വത്തിനായി യേശുവിനെ കർത്താവെന്ന് സകലരും ഏറ്റു പറയുകയും ചെയ്യും. പ്രിയതയെ മക്കളെ, ഓർത്തു നോക്കുക, നമുക്ക് ലഭിച്ച ഭാഗ്യം ചില്ലറയാണ്. ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിപ്പാൻ മാത്രമല്ല, ആ ദൈവത്തെ യേശു എന്ന് വിളിക്കുവാനും നമുക്ക് ദൈവം ഭാഗ്യം. ദൈവവിശ്വാസം പോരായോ രക്ഷ പ്രാപിപ്പാൻ? ദൈവവിശ്വാസം മതിയല്ലോ രക്ഷ പ്രാപിപ്പാൻ? എന്താ യേശു എന്ന് മാത്രമേ വിളിച്ചാലേ രക്ഷ പ്രാപിക്കത്തുള്ളൂ? എത്രയോ പേരുണ്ട് യേശു എന്ന പേരും കൂടാതെ തന്നെ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നു. അവർക്കൊന്നും ഒന്നിനും കുറവുമില്ല, അനുഗ്രഹങ്ങളും ഉണ്ടല്ലോ.
പ്രിയതീ മക്കളെ വഞ്ചിക്കപ്പെടരുത്. പലപ്പോഴും നാം ചിന്തിച്ച് വശായിത്തീരുന്ന പ്രശ്നമാണിത്. അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിച്ച് നമ്മുടെ വിശ്വാസത്തിൽ തണുത്തു പോകരുത്. ശ്രദ്ധിക്കണമേ, നാം എല്ലാവരും ഇപ്പോഴും ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക എന്താണെന്നറിയാമോ? പറഞ്ഞാട്ടെ, എന്ത് കൊടുക്കാം മോനെ? ശ്വസിച്ചുകൊണ്ടിരിക്കുക. എന്തുവാ മോൻ ശ്വസിക്കുന്നത്? പറഞ്ഞേ, മോൻ പറഞ്ഞു എന്തുവാ ശ്വസിക്കുന്നത്? ഓക്സിജനോ? ഇവിടെ ഓക്സിജൻ തന്നെ മോൻ സപ്ലൈ ചെയ്യാം. ഇവർ എക്സാക്ട്ലി കറക്റ്റ്. ശ്രദ്ധിക്കണമേ, നാം എല്ലാവരും ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായുവാ, പക്ഷെ നമുക്ക് പ്രയോജനം ചെയ്യുന്ന എന്തുവാ? ഇതുപോലെ ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം വലിയൊരു കൂട്ടത്തിലുണ്ട്, പക്ഷേ അവർക്ക് എന്ത് പ്രയോജനം ചെയ്യുന്നില്ല? ആ വിശ്വാസം പ്രയോജനം ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? യേശു എന്ന ഓക്സിജൻ ആ വിശ്വാസത്തിൽ ഇല്ലാത്തത്. സമുദ്രാന്തർഭാഗം തൂടിയിടുന്നവർ അന്നേരം വായുവാണ് കരുതുന്നത് പുറത്ത്, ആണോ? പറഞ്ഞാട്ട്, അല്ല ഓക്സിജന്. പർവ്വതാരോഹണം നടത്തുന്നവര് വായുവാണോ കരുതുന്നത്? അല്ല ഓക്സിജന്. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വായു നഷ്ടപ്പെടുമ്പോൾ നമുക്ക് മുക്കാലോട്ട് പിടിപ്പിക്കാൻ കിട്ടുന്നത് എന്തുവാ? വായുവാണോ? അല്ല ഓക്സിജൻ. അത്യാസ എന്ന നിലയിൽ രോഗി ആശുപത്രിയിലായിരിക്കുക, ജീവനും മരണത്തിനും ഇടയിൽ ഞാനും മേൽ കിട നടക്കുക, ആ സമയത്ത് രോഗിക്ക് കൊടുക്കുന്നത് വായുവാണോ? അല്ല ഓക്സിജന. ഇതുപോലെ ജീവനും മരണത്തിനുമിടയിൽ, നരകത്തിനും സ്വർഗത്തിനുമിടയിൽ ഞാനും കളി നടക്കുമ്പോൾ നമ്മെ രക്ഷിക്കുന്ന ഘടകം നമ്മുടെ ദൈവവിശ്വാസമല്ല, ആ ദൈവം യേശുവാണെന്നുള്ള വിശ്വാസം. വലിയൊരു കൂട്ടം ദൈവവിശ്വാസികളായി നരകത്തിലേക്ക് പോകുമ്പോൾ, വലിയൊരു കൂട്ടം മതഭക്തരായി നരകത്തിലേക്ക് പോകുമ്പോൾ, വലിയൊരു കൂട്ടം യേശു എന്ന് പേർ വിളിക്കാതെ തന്നെ യേശുവിന്റെ നന്മ അനുഗ്രഹിക്കാതെ അനുഭവിക്കാതെ നരകത്തിൽ പോകുമ്പോൾ ഈ ദൈവത്തെ യേശു എന്ന് പേർ വിളിക്കുക ദൈവം നമുക്ക്. മറിയോട് ദൂതൻ പറയുക, നിഗർഭം ഒരു മകനെ പ്രസവിക്കാം, നിനക്ക് തോന്നുന്ന പേരിട്ടാൽ ഒക്കെയില്ല, ഞാൻ പറയുന്ന പേരിടണം. എന്ത്? അവനെ യേശു എന്ന്. എന്താണ് യേശു എന്ന വാക്കിന്റെ അർത്ഥം? യഹോശുവ, യോശുവ, യേശു എന്നെല്ലാം പറയുന്ന പദത്തിന്റെ അർത്ഥം രക്ഷിക്കുന്ന ദൈവം, രക്ഷകനായ ദൈവം എന്നാണ്. സ്തോത്രം, ഒരൊറ്റ ദൈവമേ രക്ഷിക്കുന്നവരായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ദേവന്മാരെന്നറിയപ്പെടുന്നുവെങ്കിലും രക്ഷിപ്പാൻ അവർക്ക് കഴിയുന്നില്ല. എന്റെ യേശു മാത്രമാണ് രക്ഷിക്കുന്നത്. സൊറ്റീരിയോളജി, രക്ഷാശാസ്ത്രത്തിന്റെ വിവിധ വശങ്ങൾ ഈ ഒരൊറ്റ കാര്യത്തിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കാം. അറിയേ, നീ വെറുതെയല്ല അനുഗ്രഹീതയായിത്തീരുന്നത്, വെറുതെയല്ല നിനക്ക് കൃപ ലഭിച്ചെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു, വെറുതെയല്ല നിന്നെ ഞാൻ വന്ദനം ചെയ്തത്. നീ ഭാഗ്യവതിയാണ്. എന്തുകൊണ്ട്? നിനക്ക് ഗർഭം ധരിച്ച് ലഭിക്കുന്ന പുത്രനെ നീ യേശു എന്ന് പേർ വിളിക്കുന്നവനാണ്. ആകട്ടെ, ഇങ്ങനെ യേശു എന്ന പേർ വിളിക്കുമ്പോൾ തന്നെ ആ യേശു എന്ന് പേർ വിളിച്ച് ആരാധിക്കുന്നവരെ കാണും ഗുണം. ഈ യേശു എന്ന് വിളിക്കാത്തവർക്ക് ദൈവത്തിങ്കിൽ നിന്നെന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന്, യേശു എന്ന് ഒരിക്കൽ പോലും വിളിച്ചില്ല, ആരാധിച്ചില്ല. കുട്ടപുറത്തിയിൽ ഇരിപ്പുള്ളൊരു സത്യസായിബാബ എന്തോത്തിനാ കുറവ്? സാമ്പത്തിക ഉന്നമനവും ശാരീരിക ആരോഗ്യവും ഭൗതിക നന്മകളുമാണ് അനുഗ്രഹത്തിന്റെ ലക്ഷണം എന്നുണ്ടെങ്കിൽ സത്യസായിബാബയ്ക്ക് കിട്ടിയ പോലെ അനുഗ്രഹം ഭൂമിയിൽ ഒരു ദൈവമക്കൾക്കും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ദൈവം എന്ന് പറയുന്നത് യേശു മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കണേ, ഈ പറയുന്നതൊക്കെ തരുവാൻ ദൈവത്തിന് മാത്രമല്ല കഴിയുന്നത്, പിശാചിനും കഴിയും. പിശാചിനും കഴിയും. പലപ്പോഴും നാം തെറ്റിദ്ധരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ദൈവമക്കൾ. ഒരിക്കൽ ഞാൻ ഒരു കത്രദാസന്റെ ഭവനത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് സംബന്ധിച്ചു അവിടെ വന്ന ഒരു സ്നേഹിതൻ പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോൾ അങ്ങ് വാനോളം പുകഴ്ച്ചു, ദൈവം അനുഗ്രഹിച്ചു, കഷ്ടത മാറ്റി, അനുഗ്രഹം. വേറെ ദൈവദാസൻ എഴുന്നേറ്റപ്പോഴും ഇങ്ങനെ പറഞ്ഞു, നമ്മളൊക്കെ അനുഗ്രഹത്തെ വിലയിരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ, എന്നാൽ ദൈവ അനുഗ്രഹത്തെ വിലയിരുത്തുന്നത് നാം എന്തെല്ലാം ദൈവത്തിന് വേണ്ടി വേണ്ട എന്ന് വെച്ചവരാണ് എന്ന് എന്നെ വിളിച്ചു. ലക്ഷങ്ങൾ കിട്ടാമായിരുന്ന സ്ഥാനത്ത്, കോടികൾ വാരാമായിരുന്ന സ്ഥാനത്ത് ദൈവത്തെ പ്രതി അശുദ്ധമായ മാർഗമാണോ എന്ന് പറഞ്ഞുകൊണ്ട് നീ വേണ്ട എന്ന് വെച്ചെങ്കിൽ അത് കണ്ട ദൈവം നിന്നെ അനുഗ്രഹിക്കും. സമൂഹത്തെ കൊള്ള ചെയ്ത്, രാജ്യത്തെ കൊള്ള ചെയ്ത്, അസാൻമാർഗിക മാർഗത്തിൽ കൂടെ നിനക്ക് സാമ്പത്തിക ഉന്നമനം കിട്ടുന്നെങ്കിൽ അത് ദൈവം തരുന്നതല്ല, അനുഗ്രഹത്തിന്റെ ലക്ഷണം ഭൗതികം മാത്രമല്ല ദൈവമക്കളെ. ഭൗതികം തരാതിരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, ഭൗതികവും ഉണ്ട് തന്നെ. എന്നാൽ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട്. ദൈവത്തിന് ചിലരെ ദൈവങ്ങളാ സഹായിക്കുന്നത്, പക്ഷെ വൻകിട മാഫിയ കോൺട്രാക്ടേഴ്സ്, ഖനി കോൺട്രാക്ടേഴ്സ് ഒക്കെ ബീഹാർ ഒറീസ പ്രദേശത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ആദിവാസികളുടെ ഗിരിവർഗക്കാരുടെയൊക്കെ മനുഷ്യക്കുരുതി കാലയ്ക്ക് നൽകിക്കൊണ്ടാണ് ഇവരൊക്കെ ഈ കോൺട്രാക്ട് ഏറ്റെടുക്കുന്നത്. കോടിക്കണക്കിന് ഇന്ത്യൻ റുപ്പീസ് അവർ ലാഭം കൊയ്യുന്നു. എന്തുകൊണ്ട്? അവരുടെ കാളി അവരിൽ പ്രസാദിച്ചു. ഞാൻ ചോദിക്കുന്നു, മനുഷ്യക്കുരുതി ആവശ്യപ്പെടുന്ന ദൈവം ദൈവമോ? മലബാറിലോട്ട് ചെന്ന് നോക്കണ ഒരു മുത്തപ്പൻ എന്നും പറഞ്ഞൊരു കക്ഷി അവിടെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അവനെ ആശ്രയിക്കുന്നവർക്ക് കിട്ടുന്നതിന് കയ്യും കണക്കൊന്നുമില്ല. തൃശ്ശൂർ ഭാഗത്ത് ചാത്തന കൊടുങ്ങല്ലു ചെന്ന തെറി വിളിച്ച് കേൾപ്പിക്കണം. അന്നേരെ പുള്ളിക്കാരി പുള്ളിക്കാരനാന്ന് അറിയത്തില്ല. ഞാൻ ചോദിക്കുന്നു, കള്ളു ചോദിക്കുന്ന, തെറിവിളി ആവശ്യപ്പെടുന്ന, മനുഷ്യക്കുരുതി ആവശ്യപ്പെടുന്ന ദൈവം ദൈവമോ? സദാചാര മൂല്യങ്ങളെ ലംഘിച്ച് തന്നെ ഈ പ്രസാദിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ദൈവം ദൈവമാണ്. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെയുള്ളതായ എല്ലാവിധ മൗഢ്യമായിട്ടുള്ള ചിന്തകളെയും വെടിഞ്ഞ് സത്യ ദൈവത്തെ ആരാധിപ്പാൻ രണ്ട് കടകളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവെക്കുക. ഒന്ന് സ്വർണ്ണക്കട, മറ്റൊന്ന് സ്വർണ്ണ പണയത്തിന്മേൽ പണം കടം കൊടുക്കുന്ന കട. സ്വർണ്ണക്കടയിൽ എന്താ സംഭവിക്കുന്നത്? കാശ് കൊടുക്കുന്നു, സ്വർണം മേടിച്ചോണ്ട് വരും. പണയക്കടയിലോ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി സ്വർണം കൊടുത്തിട്ട് കാശ് മേടിച്ചോണ്ട് വരിക. കുവൈറ്റിലുണ്ടായിരുന്ന കുറച്ചപ്പൻ സഹായിച്ചില്ല, അമേരിക്കയിലുണ്ടായിരുന്ന അമ്മാച്ചൻ സഹായിച്ചില്ല, നാട്ടിലുള്ള അപ്പച്ചൻ കണ്ണു തുറന്നില്ല. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആവശ്യങ്ങളുടെ നെല്ലിപ്പലക കണ്ടെത്തിയിരിക്കുക, നിർവാഹമില്ല. ഹരിയോട് പറഞ്ഞു, ദൈവം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ സ്വർണ്ണമായിട്ട് പണയാൻ പറ്റും. എന്താ ഭർത്താവ് പറഞ്ഞല്ലയോ, അനുവദിച്ചു കൊടുത്തു. സാമ്പത്തിക ആവശ്യം അതുപോലെയുണ്ട്. കൊണ്ടുപോയി പണയം വെച്ചു. പണയം വെച്ച് 100 നോട്ടുകൾ 1000 താൻ മടങ്ങി വന്നു. വീട്ടിലോട്ട് വന്ന ഉടനെ ഭാര്യ ചോദിക്കുക, പിന്നെ നിങ്ങൾ ആ പത്രം വായിച്ചു? ഇല്ലല്ലോ. എന്താ വിശേഷം? നിങ്ങൾ വായിച്ചില്ലയോ? നീ പറയടി, എന്താ വിശേഷം എന്ന് പറഞ്ഞു. നീ വായിച്ചില്ലയോ നിങ്ങൾ ഇതുവരെ? നിന്നോട് പറയാനല്ലയോ പറഞ്ഞത്, എന്താണെന്ന് പറ. പിന്നെ നോക്കിയപ്പോ വാർത്ത കണ്ടു, ഇന്ത്യ ഗവൺമെന്റ് 100 സകല നോട്ടുകൾ ക്യാൻസൽ ചെയ്തു. ഞാൻ അടിശോക്തി പറയുകയാണ്, ഉദാഹരണത്തിന് വേണ്ടി പറയാം. നടക്കുകയല്ലോ ഒന്നും പറയണ്ട, ഇവിടെ നടന്ന കാര്യം നിമിഷ നേരം കൊണ്ട് പോയിട്ട് പേപ്പർ വിലയില്ലാതായിരുന്നു. നിങ്ങൾ അറിഞ്ഞു ഏത് സമയത്തും എന്ത് സംഭവിക്കാം ഈ നോട്ടിന്? ഈ നോട്ടിന് എന്ത് സംഭവിക്കാം? മൂല്യ ശോഷണം സംഭവിക്കാം. ഗവൺമെന്റ് ഒന്ന് ഡിക്ലെയർ ചെയ്തുവെച്ചാൽ ഒരു നോട്ട് ക്യാൻസൽ ആയെന്ന് പറഞ്ഞാൽ ക്യാൻസൽ ആയത്. ഈ മനുഷ്യൻ പെട്ടെന്ന് ചാടി എഴുന്നേച്ച് നോട്ടെല്ലാം നോക്കിയപ്പോ 100 മുഴുവൻ നോട്ടുകൾ എടുത്തോണ്ട് സ്കൂട്ടർ സ്റ്റാർട്ടാക്കി ഓടിച്ചെന്ന് എന്ത് ചെയ്തു? ഇത് അവർക്ക് കൊടുത്തുവെച്ച് പറഞ്ഞു, ദയവേത് വേറെ നോട്ട് തരണേ, അല്ലെ ആ സ്വർണ്ണം ഇഞ്ഞ് തിരികെ തരണേ, ഇത് ഗവൺമെന്റ് ക്യാൻസലാക്കി. അയാൾ നോക്കിയിരിക്കുകയായിരുന്നു, ഇത് എവിടെ ഒന്ന് ചെലവഴിക്കാമെന്നും പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ തന്നപ്പോ ഇയാൾ മേടിച്ചത് വിലയില്ല എന്നിട്ടാണ്. ഇനിയിപ്പോ തിരികെ ഞാൻ മേടിക്കണമെങ്കിൽ വിലയുള്ള ഏതെങ്കിലും നോട്ടുക, അല്ലാതെ ഇത് എന്റെ ഇനി ചെലവാകത്തില്ല. ഇയാൾ കൊണ്ടുപോയി കൊണ്ടുപോയി സ്വർണം വേണമെന്നുണ്ടെങ്കിൽ വേറെ നോട്ട് തരാം. ശ്രദ്ധിക്കണേ എന്താ ഇതെല്ലാം കാര്യം വന്നത്. ഈ നോട്ടെന്ന് പറയുന്നത് ഏത് സമയം എന്ത് സംഭവിക്കാവുന്നതാ? മൂല്യശോഷണം സംഭവിക്കാവുന്ന, മൂല്യമില്ലാതായി തീരാവുന്നു. ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞെന്ന് അറിയാമോ? പിശാച് നമ്മളെ സഹായിക്കും, 10,000,000,000,000,000,000 ഒക്കെ എടുത്തിട്ട് തരും. പക്ഷെ ഏത് സമയം അതിനെന്തുണ്ട്? മൂല്യശോഷണം, മൂല്യമില്ലാത്ത. എന്നാൽ എന്റെ ദൈവം എനിക്ക് തരുന്നതുണ്ടല്ലോ, സ്തോത്രം, ഒരിക്കലും മൂല്യമില്ലാതായി. പിശാചനക്ക് രോഗസൗഖ്യം തരും, പിശാചനക്ക് പ്രമോഷൻ തരും, പിശാചനക്ക് സാമ്പത്തിക നേട്ടം തരും. പിശാചനക്ക് വേണമെങ്കിൽ നിന്റെ അസൂയയ്ക്ക് കൂട്ടുനിന്ന് അയൽവാസിക്ക് ദോഷവും ചെയ്തു. അയ്യോ, അവൻ പോയിട്ട് പോയിച്ച് വന്ന് കണ്ടില്ലയോ, ഒരു കേട്ടല്ലോ, കമ്പോട്ടം മേടിക്കുന്നു, വീട് വെക്കുന്നു, കണ്ടം മേടിക്കുന്നു, തിരുവനന്തപുരത്ത് താലിനെ കെട്ടിടം വാങ്ങിക്കുന്നു, ചെന്ന് പുഷിമ്പിന് അസൂയയ്ക്ക് എന്തോ ചെയ്തു. അവരുടെ തമ്പുരാനോട് ഏതാണ്ട് പറഞ്ഞു, ചുരുക്കി പറഞ്ഞ കിടപ്പായി പോയി പാവട്ടെ. ഇങ്ങനെ ഇവന്റെ അസൂയയ്ക്ക് കൂട്ടു നിൽക്കുന്ന ദൈവം ദൈവമാണ്. പ്രിയ ദൈവമക്കളെ, അഭിചാര ശക്തികൾ ശുദ്ധപ്രയോഗങ്ങളിലൊക്കെ സംഭവിക്കുന്ന എന്താണ്? അവരുടെ ദൈവത്തെ അവർ പ്രസാദിപ്പിച്ച് പറന്നു പോകരുത്. പിശാചിനും തരുവാൻ കഴിയുന്നത് ഇതൊക്കെ പിശാചിന് തരുവാൻ കഴിയും. എന്നാൽ പിശാചിന് തരുവാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്, അതല്ല ഈ ലോകത്തിലെ പ്രസക്തമായിട്ടുള്ളൂ. എന്നാൽ എന്റെ കർത്താവ് വരുന്നോണ്ടല്ലോ വരുവാനുള്ള ലോകം. ആത്മരക്ഷ, പുത്രത്വം, നിത്യജീവൻ ഇവയൊന്നും ആർക്ക് തരാനൊക്കത്തില്ല? പിശാചിന് തരാനൊക്കത്തില്ല. എന്നാൽ എന്റെ യേശുവിന് മാത്രമേ ഇത് തരുവാൻ കഴിയൂ. ഈ ലോകം മുഴുവൻ നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവന് എന്തു പ്രയോജനം? എന്തു പ്രയോജനം? പ്രിയ ദൈവമക്കളെ, ലോകത്തിൽ ഒന്നും ഒന്നുമില്ലെന്ന് വന്നാലും കടത്തിണ്ണയിൽ അണ്ടി ഉറങ്ങ, ഒരു നേരം പോലും ചോരം ആഹാരം കഴിപ്പാനില്ല, ഓ വസ്ത്രം ധരിപ്പാൻ നിനക്കില്ല, എങ്കിലും നീ ദൈവമകനാണോ? നീ ഈ ലോകത്തേക്കാൾ വലിയ ആത്മാവ് നേടിക്കഴിഞ്ഞു. സ്തോത്രം. അപ്പോൾ അത്ഭുതം നടന്നു, അടയാളം നടന്നു, വീര്യപ്രവർത്തി നടന്നു, സാമ്പത്തിക നേട്ടം ഉണ്ടായി, അനുഗ്രഹത്തിന്റെ കൂമ്പാരം ഭൗതികമായ നിനക്ക് ലഭിച്ചു. ഇതല്ല എന്തിന്റെ തെളിവ്? നിന്നെ ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതിന്റെ തെളിവ്. അനുഗ്രഹം വേറെ, സക്സസ് വേറെ. സക്സസ് എന്ന് പറയുന്നത് ബ്ലെസ്സിങ് പറയുന്നത് രണ്ടും രണ്ടാ. ജീവിതത്തിൽ സക്സസ് അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ വലിയൊരു പങ്ക്. എന്നാൽ ബ്ലെസ്സിംഗ് ആണ് ദൈവം തരുന്നത്. ബ്ലെസ്സിംഗിന്റെ പ്രത്യേകത, നിനക്ക് ലഭിക്കുന്ന നന്മ കൊണ്ട് ദൈവത്തിന്റെ നാമം
മഹത്വപ്പെടും.
രണ്ട്, നിന്റെ സഹോദര വർഗങ്ങൾക്ക് അത് നിമിത്തം പ്രയോജനപ്പെട്ടാകും. പ്രൈസ് ദ ലോർഡ്. മൂന്ന്, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് അത് ഉതകും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ദൈവം അനുഗ്രഹിച്ചു. എന്താ ഒരു സന്തോഷമുണ്ടോ? ദൈവരാജ്യത്തിന്റെ കെട്ടുപണി നടന്നില്ല, ദൈവത്തിന് മഹത്വം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെ സംശയമായിരിക്കും, ഇതാരാ തന്നെയാണ്. ദൈവമക്കളെ, ദൈവം തരുന്നതിന്റെ പ്രത്യേകത ദൈവത്തിന്റെ നാമം
മഹത്വം.
അനേകം നീ മുഖാന്തരം ആശ്വാസം പ്രാപിക്കും. പ്രൈസ് ദ ലോർഡ്. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് നിനക്ക് ലഭിക്കുന്ന സമ്പത്ത് ഉപകരിക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ മറിയെ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, പോരാ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് വിളിക്കും. ദൈവവിശ്വാസം വളരെ നല്ലത് തന്നെ. എന്നാൽ ആ ദൈവവിശ്വാസത്തിന് ആരെയും രക്ഷിപ്പാൻ കഴിയുന്നില്ല. ആ ദൈവം യേശു ആണെന്നുള്ള വിശ്വാസം മാത്രമേ ഒരുവിനെ രക്ഷിക്കൂ.
അടുത്ത പദത്തിലേക്ക് പെട്ടെന്ന് നീങ്ങാം. 32-ാം വാക്യം.
അവൻ അത്യുന്നതന്റെ
പുത്രൻ എന്ന് വിളിക്കട്ടെ. വായിച്ച് യോഹന്നാൻ 3:1. ശ്രദ്ധിക്കണമേ, യേശുവിനെ മാത്രമാണ് പുത്രൻ എന്ന് വിളിച്ചത്. ദൈവമകനാകുവാൻ, ദൈവമകളാകുവാൻ നമുക്കും ദൈവം തന്നിരിക്കുക, ഭാഗ്യം തന്നിരിക്കുക. പോരാ, ഈ പുത്രനാകുക, പുത്രിയാകുക എന്ന് പറഞ്ഞാൽ അല്പം ശാസ്ത്രീയമായി, ഗഹനമായി, മാർമികമായി ചില വസ്തുതകൾ പറയാൻ പോകും. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. ദൈവവചനം തന്നെ സാക്ഷീകരിക്കുന്നു നമ്മൾ പുത്രരായത്, പുത്രന്മാരായത്, പുത്രിമാരായത് എങ്ങനെയാണെന്ന്. റോമാലേഖനം 8:15.
നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്
ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ശ്രദ്ധിക്കട്ടെ, പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത്. എന്തിനു വേണ്ടി? അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ. അപ്പൊ നമ്മൾ മക്കളായെങ്കിൽ, പുത്രനായെങ്കിൽ, പുത്രിയായെങ്കിൽ അതിന് കാരണം എന്തുവാ? നമ്മൾ പ്രാപിച്ച ആത്മാവ് തിയറട്ടിക്കലി എന്തുവാ? പുത്രത്വത്തിന്റെ സൈദ്ധാന്തികമായി, തിയറട്ടിക്കലായിട്ട് നാം പ്രാപിച്ച ആത്മാവ് പുത്രത്വത്തിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വിളിക്കുവാൻ കഴിയുന്നത്? പിതാവിനെ, പിതാവേ, അബ്ബാ എന്ന് വിളിക്കുവാൻ കഴിയുന്നത്. അടുത്തത്, തത്വത്തിൽ മാത്രമേ, തിയറട്ടിക്കലായി മാത്രമേ നാം ഈ ആത്മാവിനെ പ്രാപിച്ചുള്ളൂ. അത് വാസ്തവത്തിൽ എന്തുവാ പ്രാപിച്ചത്? ഗലാത്യലേഖനം 4:6. ഗലാത്യർ 4:6.
നിങ്ങൾ
മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന അവിടെ പുത്രത്വത്തിന്റെ ആത്മാവെന്നാണ് എഴുതിയത്. സോ പുത്രന്റെ ആത്മാവിനെ അത്ര ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ശ്രദ്ധിക്കണമേ. തിയറട്ടിക്കലായി മാത്രമല്ല നാം പുത്രത്വം പ്രാപിച്ചത്, പ്രാക്ടിക്കലായിട്ടും അങ്ങനെ
തന്നെയാണ്.
സോ പുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം. അതുകൊണ്ട് യേശു പിതാവേ എന്ന് വിളിക്കുന്ന പോലെ തന്നെ നമുക്കും ആരെ വിളിക്കാം? പിതാവേ എന്ന്, ദൈവത്തെ പിതാവേ എന്ന്. എന്തുകൊണ്ട്? ആ ആത്മാവിനെ നാം പ്രാപിച്ചത്. ഇനി ഏതൊരു ജനനവും ജനനമാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? എപ്പോഴാണെന്നറിയാം? നമ്മളൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്ന പ്രസവിച്ച ദിവസമാണ്. എന്നാ പ്രസവിക്കുന്നതിന് എത്ര ദിവസം മുമ്പേ നമ്മളുണ്ട്? ജനനം എന്തുവാണെന്ന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ മരണം എന്താണെന്ന് ഡിഫൈൻ ചെയ്തേച്ചാണ്. മരണം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആൾ അപ്രത്യക്ഷമാകുമ്പോ ഒരാൾ മരിച്ചാൽ ഇല്ല. ഒരു ഡെപ്പോഡി ഇവിടെ കിടക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അവിടെ ഉണ്ട്, പക്ഷെ എന്തുവാ പോയത് ഇവിടുന്ന്? ആ പ്രാണൻ, ആത്മാവ്, തന്നിൽ നിക്ഷിപ്തമായിരുന്ന ആത്മാവ്, ആ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആത്മാവാണ് എന്ത് ചെയ്തത്? വേർപെട്ടത്. അപ്പോൾ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നതാണ് മരണമെങ്കിൽ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആ ജനനം. ശ്രദ്ധിക്കണേ. അങ്ങനെയെങ്കിൽ എന്തുവാ ജനനം? ശരീരത്തിൽ ആത്മാവ് പ്രവേശിക്കുന്നതാ ജനനം. ഇതുകൂടെ പറയട്ടെ, മരണം എന്ന് പറയുന്നത് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നതാണെങ്കിൽ, ജനനം എന്ന് പറയുന്നത് ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ് ജനനം. ഇനി തീർത്തങ്ങ് പറയാം, ഒന്നും മറച്ചു വെക്കുന്നില്ല. യേശു ജനിക്കത്തക്കവണ്ണം യേശുവിന്റെ മാംസപിണ്ഡം മറിയയുടെ വയറ്റിൽ വന്നു കഴിഞ്ഞപ്പോ ഉരുവായി കഴിഞ്ഞപ്പോ അതിന് ആസ്തിത്വവും വ്യക്തിത്വവും നൽകത്തക്കവണ്ണം ദൈവപുത്രനായി തീരത്തക്കവണ്ണം ആ മാംസപിണ്ഡത്തിൽ ഏത് ആത്മാവ് കടന്നിരുന്നു അതേ ആത്മാവിനെ സോ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. മറിയക്കിതെല്ലാം വയറ്റിൽ നടന്നെങ്കിൽ നമുക്കിതെല്ലാം ഹൃദയത്തിൽ നടന്നു. അതുകൊണ്ട് തന്നെ നാം യേശു ക്രിസ്തുവിന്റെ മാതാക്കളാണ്. അല്ലേ സന്തോഷമുള്ള ഒരു ദൈവം, ഇങ്ങനെ പുത്രത്വം പ്രാപിച്ച ഒരു ദൈവത്തെ സ്തുതിച്ചു. എങ്ങനെ നാം യേശുവിന്റെ മാതാവായി തീർന്നു? ദൈവ മക്കളെ യാന്ത്രികമായിട്ടല്ല, അസ്വാഭാവികമായിട്ടല്ല, സാക്ഷാൽ ജനനം നടക്കുന്നത് പോലെ തന്നെ നാം അവന്റെ പുത്രി പുത്രന്മാരായി. ഒരൊറ്റ വ്യത്യാസം മാത്രം, യേശു ജനിക്കത്തക്കവണ്ണം മറിയയുടെ വയറ്റിൽ അയച്ചു, ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു, പുത്രന്റെ ആത്മാവിനെ അയച്ചു. അതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് നമുക്ക് വിളിക്കാൻ അവകാശം. ഹല്ലേലൂയ. ആരാണ് യേശുവിന്റെ മാതാവ്? യേശുവിനെ ഉള്ളിൽ ജനിപ്പിച്ചവരാണ് യേശുവിന്റെ പുത്രൻ. യേശുവിന് ഇടം ഒരുക്കി കൊടുത്തവരാണ് യേശുവിന്റെ മാതാവ്. സോ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് ഭൂതൻ പറഞ്ഞത് അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന്. നമ്മെയും ദൈവം വിളിച്ചിരിക്കുന്നു. നാം ദൈവം മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ ദൈവം ലോകത്തിലേക്ക് ഏറ്റവും വലിയ അധികാരം ഏതാണെന്നറിയാം? ചെല് പറയും യു എൻ സെക്രട്ടറി ജനറലിന്റെ, ചെല് പറയും അമേരിക്കൻ പ്രസിഡന്റിന്റെ, അല്ലെങ്കിൽ ഏറ്റവും ജനാധിപത്യ അല്ലെങ്കിൽ ജന കൂടുതലുള്ള ചൈനയിലെ പ്രീമിയറിന്റെ. ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിലെ അധികാരമാണ് ഏറ്റവും വലിയ. നോ നോ, ഇതൊന്നും അല്ല ലോകത്തിലേക്ക് ഏറ്റവും വലിയ അധികാരം. ലോകത്തിലേക്കും ഏറ്റവും വലിയ അധികാരത്തിൽ എനിക്ക് നിനക്ക് തന്നിരിക്കും. എങ്ങനെയാ അധികാരം? അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവം മക്കളാകുവാൻ ദൈവം ധരിക്കുന്നവരെല്ലാം ബന്ധുക്കൂസുകാരൻ വളരെ ദൈവജനത്തിൽ പാണ്ഡിത്യമുള്ള ഒഴിവാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അങ്ങ് ഒഴിവാക്കുക. എങ്കിലും ചിലർക്ക് പ്രയോജനപ്പെടുവാൻ ചില കാര്യങ്ങൾ പറഞ്ഞേ മതിയാകുള്ളൂ. ഇവിടെ ജനിക്കുന്നതിന് മുമ്പ്, ലോകത്തിൽ നാം ജനിക്കുന്നതിന് മുമ്പ്, ഒരു ചോദ്യം ചോദിക്കാൻ പോരുകോണേ, ഇവിടെ ജനിക്കുന്നതിന് മുമ്പ്, ലോകത്തിൽ നാം ജനിക്കുന്നതിന് മുമ്പേ ദൈവം നമുക്കൊരു അധികാരം തന്നു എന്ന് കരുതുക. എന്തിനാണെന്നറിയാമോ? നമുക്ക് ഇഷ്ടമുള്ള വീട്ടിൽ പോയി ജനിക്കാൻ അധികാരം തന്നെന്ന് കരുതുക. നിങ്ങൾ എന്ത് ചെയ്തേനെ? എന്റെ കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരുടെയും കാര്യം എനിക്ക് കേൾക്കണം. ജനിക്കുന്നതിന് മുമ്പേ തമ്പുരാൻ അധികാരം തരിക, ഇഷ്ടമുള്ളത് പോയി ജനിക്കാൻ. ഞാൻ ബ്രിട്ടന്റെ ആദ്യ കുടുംബത്തിൽ ആളിച്ചിരി മോശമാണല്ലോ, ആ ചാൾസിന്റെ അനുജനായിട്ട്. ചാൾസിന്റെ അനുജൻ ഞാൻ മാത്രമാണ്, എന്തൊരു വെള്ളായിരുന്നു എനിക്ക്. പക്ഷെ ജനിക്കുന്നതിന് മുമ്പ് ഈ അധികാരം നമുക്ക് കിട്ടിയില്ല അവിടെ പോയി ജനിക്കാൻ. നാമൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം കൂടാതെ യാന്ത്രികമായി ധനവാന്റെ, ദരിദ്രന്റെ, കുലഹീനന്റെ, കുലശ്രേഷ്ഠന്റെ, വിദ്യാസമ്പന്നന്റെ, വിദ്യാവിഹീനന്റെ, ക്രിസ്ത്യാനിയുടെ, മുസ്ലിമിന്റെ, ഹൈന്ദവന്റെ ഒക്കെ വീടുകളിൽ ജനിച്ചു കഴിഞ്ഞു. സ്തോത്രം. എന്നാൽ ഇങ്ങനെ ജനിച്ചു കഴിഞ്ഞവർക്ക് ദൈവം ഒരു അധികാരം കൊടുത്തു. പ്രൈസ് ദ ലോർഡ്. എന്തിനുള്ള അധികാരം? നമുക്ക് കിട്ടിയ അധികാരത്തിന്റെ വെളിച്ചത്തിൽ ബ്രിട്ടൻ രാജകുടുംബം ചവറ്റുകുട്ടയിൽ എറിയാനേ കൊള്ളത്തുള്ളൂ. പ്രൈസ് ഗോഡ്. നമുക്ക് കിട്ടിയ അധികാരത്തിന്റെ വെളിച്ചത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ പോലാകുന്നത് ഒന്നുമില്ല ദൈവ മക്കളെ. നമുക്ക് കിട്ടിയ അധികാര രാജാതി രാജാതി ദൈവം മക്കളാകുവാൻ കൈക്കൊള്ളുന്നതിനാൽ ദൈവത്തിന്റെ പുത്രി പുത്രന്മാരായി നമുക്ക് അധികാരം നൽകി. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അത്യുന്നതിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. നമ്മെ കുറിച്ച് ദൈവത്തിന്റെ വചനം മക്കളെന്നും പുത്രനെന്നും പുത്രിയെന്നും തന്നെ സംബോധന ചെയ്തു. അടുത്തതായി വായിക്കാം 33-ാം വാക്യം. ഒന്നിന്റെ 33.
കർത്താവായ ദൈവം പിതാവായ ദാവീദിന്റെ സിംഹാസനം, അവൻ യാക്കോബ് ഗ്രഹത്തിന്
രാജാവായിരിക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കുന്ന യാക്കോബ് ഗ്രഹത്തിന് യേശു ക്രിസ്തു എന്നേക്കും. നമ്മുടെ കാര്യം എന്തുവാ? വെളിപ്പാട് പുസ്തകം പറയുന്നത് 22:5.
ഈ രാത്രി ഉണ്ടാകയില്ല.
യെസ്.
ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവരെന്നും നീക്കും രാജാക്കന്മാരായിരിക്കും.
അവർ ഏകദേശം 1000 നാളത്തേക്ക് രാജാവായിരിക്കും എന്നാണോ? അല്ല, അവർ എന്നും നീക്കും രാജാക്കന്മാരായിരിക്കും. യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൂതൻ പറഞ്ഞു, യാക്കോബ് ഗ്രഹത്തിന് അവൻ എന്നേക്കും രാജാവായിരിക്കും എന്ന്. എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവത്തിന്റെ വചനം പറയുന്നു, അവരെന്നേക്കും രാജാക്കന്മാരായിരിക്കും. ദൈവത്തിന് സ്തോത്രം. മറിയയുടെ ഉള്ളിൽ ജനിക്കുവാൻ യേശുവിന് ഇടം കൊടുത്തതുപോലെ എന്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ യേശുവിന് ജനനം നൽകുവാൻ നമുക്കിടയായതുകൊണ്ട് നമ്മുടെ രാജ്യത്തും നിത്യരാജ്യത്തും എന്നേക്കും രാജാക്കന്മാരായിരിക്കുവാൻ അനുവാദം തന്നിരിക്കുക. പോരാ, ഇനി 1:34 വായിക്കാം. ഇത് പറഞ്ഞില്ലേ അതിശയമുള്ളൂ. പാം പിടിച്ച പെണ്ണ് അവൾക്ക് വല്ലതും അറിയാമോ ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്. അവൾ ദൂതനോടുള്ള കാര്യം തുറന്നു പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയായിരിക്കാൻ ഇത് എങ്ങനെ അന്ന. മറിയ മാത്രമല്ല ഈ ചോദ്യം ഇതേ വിഷയത്തോട് ബന്ധപ്പെട്ട് ഇതേ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞത്. ഉപദേഷ്ടാവായ ഒരുവരും ഇതേ പദം ഇതേ വിഷയത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞു. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 3:9.
ഇത്
എങ്ങനെ സംഭവിക്കും? മറിയ പറഞ്ഞ അതേ വിഷയം അവിടെയും വിഷയം. ഇനി പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കിടപ്പാൻ ആർക്കും കഴിയില്ല. ഇത് പറഞ്ഞ ഉടനെയാണ് ഇദ്ദേഹം പറയുന്നത്, ന്യായശാസ്ത്രി ആയിരിക്കെ ഉപദേഷ്ടാവായിരിക്കെ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാണെങ്കിൽ ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യം കേൾക്കണേ, ഇതെങ്ങനെ? മറിയയും ചോദിച്ചു ഇതെങ്ങനെ. ഞാനൊരിക്കൽ ബോംബെയിലോട്ടുള്ള യാത്രയിൽ ട്രെയിനിലായിരിക്കുമ്പോൾ എന്റെ കൂടെ കത്തോലിക്കയിലെ ഒരു അച്ഛനുണ്ടായിരുന്നു. ഞങ്ങൾ 1-2 ദിവസം പല കാര്യങ്ങളും സംസാരിച്ചു, സുവിശേഷ ബോധയോജനമൊന്നും സംസാരിച്ചു. ഒടുവിൽ പിരിയുന്നതിന് മുമ്പേ നമുക്കിത് വേണമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ട് വിഷയം ഇതൊക്കെ പറഞ്ഞാലും അച്ഛ ഞങ്ങൾ അച്ഛൻ അങ്ങ് അടുത്തു. അപ്പോഴത്തെ 2 ദിവസം അച്ഛ ഇതൊക്കെ പറഞ്ഞാലും ഈ രക്ഷിക്കപ്പെടുക അല്ലെ ദൈവമകനാകുക അല്ലെങ്കിൽ സ്വർഗത്തിൽ പോവുക എന്നൊക്കെയുള്ള ആശയങ്ങളെ സംബന്ധിച്ച് അച്ഛന്റെ അഭിപ്രായം എന്തുവാ, ചിന്താഗതി എന്തുവാ എന്ന് ചോദിച്ചു. അദ്ദേഹം എന്റെ കണ്ണിലോട്ടൊന്ന് നോക്കിയിട്ട് വളരെ സിൻസിയറായിട്ട് പറഞ്ഞൊരു കാര്യം കേട്ടു, എന്റെ സിൻസിയർ താങ്കളല്ല ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഭൂമിയിലധികം കൊലപാതകം നടക്കാതിരിക്കാൻ, അധികം വ്യഭിചാരം നടക്കാതിരിക്കാൻ, അധികം മോഷണം നടക്കാതിരിക്കാൻ, സാംസ്കാരിക സാമൂഹിക ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുവാൻ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന കുറെ വ്യവസ്ഥിതി ഒന്നല്ലാതെ സ്വർഗം ആരാണ്ട് കണ്ടു, നരകം ആരാണ്ട് കണ്ടു, എന്തിയെ ദൈവം കണ്ണു വിളിച്ചു. അന്ന് ആ മനസ്സിലായി വാസ്തവത്തിൽ ഇവരൊക്കെ എന്തായി പഠിച്ചു വെച്ചു. 12 കൊല്ലത്തെ സെമിനാരി വിദ്യാഭ്യാസത്തിന് ശേഷം താൻ എത്തിയിരിക്കുന്ന കൺക്ലൂഷൻ എന്തുവാ, സമൂഹത്തിലെ ധാർമ്മികത നിലനിർത്തുവാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ ദൈവവിശ്വാസം. നരകവുമില്ല. യുവക്കളെ, നമുക്ക് ലഭിച്ച ഭാഗ്യം ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരിക്കെ നിക്കോദിമോസ് ചോദിക്കുക ഈ തെങ്ങനെ, ഈ തെങ്ങനെ. കർത്താവ് പറഞ്ഞ ഉത്തരം മറന്നു പോകരുത്. നീ കാറ്റിഷ്ടമുള്ളിടത്ത് അതിന്റെ ശബ്ദം എവിടെ നിന്ന് വന്നു, ഗുണഭോക്താവ്. ദൈവമുണ്ടോ നരകമുണ്ടോ സ്വർഗമുണ്ടോ ഞാൻ കണ്ടില്ല കേട്ടില്ല, എന്നാൽ ഞാൻ അനുഭവിക്കുന്നു. സ്തോത്രം. സ്വർഗരാജ്യം ഭക്ഷണവും ഭാര്യയുമല്ല, നീതി സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവുമാണ്. കാറ്റ ഇഷ്ടമുള്ളവരെ തൂത്തുന്നു, ഞാനെന്നെ കാണുന്നില്ല, എന്നാൽ ഞാൻ നിലനിൽക്കുന്നത് ആ കാറ്റുകൊണ്ട്. ദിനംതോറും എപ്പോഴും ഞാൻ ശ്വസിക്കുന്നത് ഈ കാറ്റാണ്. പ്രിയദൈവമക്കളെ കാണാതെ വിശ്വസിക്കുക. നാം നരകം കണ്ടില്ല, സ്വർഗം കണ്ടില്ല, യേശുവിനെ നമ്മൾ കണ്ടില്ല, എന്നാൽ വിശ്വാസത്താൽ നാം അറിയുന്നവർ. ഒരു ദിവസം അവൻ പൊടിമേൽ നിൽക്കുമെന്ന് നാം അറിയുന്നു. നാം അവനെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ വിശ്വാസത്താൽ ഇത് ഉൾക്കൊള്ളുവാൻ ദൈവം മറിയെ ചോദിച്ചു ഇതെങ്ങനെ. ഉത്തരം ദൂതൻ എന്ന്
പറഞ്ഞു,
നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവ പുത്രൻ എന്ന് വിളിക്കത്തു. ശ്രദ്ധിക്കണേ, രണ്ട് കാര്യങ്ങളാണ് ദൂതൻ പറഞ്ഞത്. ഒന്ന്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. രണ്ട്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവ് എന്തെല്ലാം ചെയ്യുന്നു? ആദ്യമായി പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആഴത്തിന്മീത് ഉരുളുണ്ടായിരുന്നു, വെള്ളത്തിന്മീത് പരിശുദ്ധാത്മാവ്. അപ്പോ അവൾ പാഴിശൂന്യമായതിന്മേൽ, ശാപഗ്രസ്തമായതിന്മേൽ, ദൈവത്തിന്റെ സന്ദർശകനായി, ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായി, സന്ദർശകനായി ആദ്യമായി വരുന്ന പരിശുദ്ധാത്മാവ്, പരിവർത്തിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് വരും. വീണ്ടും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, അവൻ വരുമ്പോൾ ലോകത്തിന്റെ പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് ബോധം വരുത്തും. അവൻ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ സകല സത്യത്തിലേക്ക് നിങ്ങളെ വഴി നടത്തും. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ആർക്കും യേശു കർത്താവ് എന്ന് പറയുവാൻ കഴിയയില്ല. അപ്പോ യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയത്തക്കവണ്ണം, നാം പാറിയാണെന്ന് നമുക്ക് ബോധ്യം വരുത്തത്തക്കവണ്ണം, പരിവർത്തനം നമ്മുടെ ഉള്ളിൽ ഉളവാക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂന്നാമനായവൻ പ്രവർത്തിക്കുന്നു. മറിയാനുള്ള ബന്ധത്തിന് വേഷം ഒഴിവാകത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് ദൂതൻ പറഞ്ഞു. രണ്ട്, അത്യുന്നതന്റെ ശക്തി. എന്താ അത്യുന്നതന്റെ ശക്തി? റോമലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് വിശ്വസിക്കുന്ന ഏവനും ആദ്യ ഹൂതനും പിന്നെ ഏവനും രക്ഷയ്ക്കായി ദൈവ ശക്തിയാകുന്നു. അപ്പോൾ എന്താണ് ദൈവശക്തി? സുവിശേഷം. എന്താണ് സുവിശേഷം? ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, ആദ്യ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായ നമ്മുടെ ഇടയിൽ. അപ്പോൾ ഏതൊരു ഭാവിയെയും മാനസാന്തരത്തിലേക്ക് നയിച്ച് ദൈവമകനാക്കുന്ന രണ്ട് ഘടകം, ഒന്ന് പരിശുദ്ധാത്മാവ്, രണ്ട് ദൈവവചനം. ഒന്ന് പരിശുദ്ധാത്മാവ്, രണ്ട് സുവിശേഷം. പ്രൈസ്തലോട് മറിയോടുള്ള ബന്ധത്തിൽ അത്യുന്നതന്റെ ശക്തി നിഴലിട്ട യേശു ഉരുവായുവെങ്കിൽ, പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്ന യേശു ഉരുവായുവെങ്കിൽ, എനിക്കും നിനക്കും യേശു ഉള്ളിൽ ഉരുവാകത്തക്കവണ്ണം പ്രവർത്തിച്ച രണ്ട് ശക്തി ഇത് തന്നെയാണ്. ഒരു പരേശുരമ്മെ സന്ദർശിക്കുന്നതിന് മുൻപ്, ഒരു സുവിശേഷ പ്രസംഗം നാം കേൾക്കുന്നതിന് മുൻപ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് പോരുന്നിരുന്ന് നമ്മളോട് ബോധ്യം വരുത്തി, നീ പാപിയാണ്, പാപത്തിന്റെ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും, നീ നീതിയിൽ ദൈവത്തിന്റെ നീതി അനുസരിച്ച് നീ ശിക്ഷിക്കപ്പെടുവാൻ യോഗ്യനാണ്. എന്നാൽ നീ യേശുവിനെ കൈക്കൊണ്ടു കഴിഞ്ഞാൽ നിനക്ക് ദൈവമകനാകാം എന്നുള്ള വസ്തുത പരിശുദ്ധാത്മാ ഉള്ളിലിരുന്ന് മന്ത്രിച്ചു. ശ്രദ്ധിക്കണമേ, രക്ഷിക്കപ്പെടുവാൻ മനസ്സുകൊണ്ട് യാതൊരു ആഗ്രഹവും ഇല്ല, രക്ഷിക്കപ്പെട്ടവരെ കണ്ടതുകൊണ്ട് വലിയൊരു പങ്കില്, എങ്കിൽ പോലും രക്ഷിക്കപ്പെടുന്നു എന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. നമ്മിൽ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്ന വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മുടെ ഗൗരവത്തില കുറെ പേര് ഇങ്ങനെ രക്ഷിക്കരുത്. ഞാൻ പറയുന്നില്ല അമാതകമായ ജീവിതം അങ്ങ് നയിച്ചു കൂട്ടണമെന്ന്, മാതൃകാപരമായ ജീവിതത്തിന് അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ കഴിയും. എന്നാൽ അതൊന്നുമല്ല വാസ്തവത്തിൽ ജ്വലിപ്പിക്കുന്നു. സ്തോത്രം പരിശുദ്ധാത്മാവും. എന്നെ കണ്ടുകൊണ്ട് ആരെങ്കിലും ദൈവഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് വീണേച്ചാൽ മതി, അത്രയും പിന്നെ എന്റെ നാലിരട്ടിപ്പിക്കും. ആരെയും കണ്ടുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട, എന്റെ കർത്താവിനെ കണ്ടു വന്നേച്ചാ. ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്തിട്ട് ആത്മാവിനാൽ ഉരുവാക്കപ്പെട്ടിട്ട് വരാമോ? ഏത് കാറ്റോ കോളുകളൊക്കെ ഉണ്ടായാലും അവൻ അവിടെ നിൽക്കും, പാറ പോലെ ഉറച്ചു നിൽക്കും. എന്തുകൊണ്ട്? അവൻ വചനത്താൽ ഉരുവാക്കപ്പെട്ടത്. മാത്രം കത്തോലിക്കാ സഭയിൽ സോപ്പ് ജീപ്പ് കണ്ണാടി കോഴിക്കൂടൊക്കെ കൊടുത്ത ആളുകളെ കൂട്ടാറുണ്ട്, പാൽപ്പൊടി കൊടുത്ത്. നമ്മളൊന്നും അങ്ങനെ കയറിക്കൂടിയതല്ല. സ്തോത്രം. ആത്മാവിനാലും വചനത്താലും ഉരുവാക്കപ്പെട്ടു. എവിടെ എന്തെല്ലാം നടന്നു കൊള്ളട്ടെ, നമുക്കത് വിഷയമല്ല. നാം ഉയരത്തിൽ നിന്ന് ജനിച്ചതേ അല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ ഉയരത്തിൽ ജനിച്ചത്, ആത്മാവിനാൽ ജനിച്ചതാ, വചനത്താൽ ജനിച്ചതാണ് ബോധ്യമുള്ളവരും ദൈവത്തെ സ്തുതിച്ചു. സമുദായം എന്തുമാകട്ടെ, പ്രസ്ഥാനം എന്തുമാകട്ടെ, കീഴടക്കങ്ങൾ മുഴുവൻ ലംഘിക്കപ്പെടുകൊള്ളട്ടെ, നാം ആഗ്രഹിച്ചതായ കാര്യങ്ങളൊന്നും നടപ്പിൽ വരാതിരിക്കട്ടെ, നാം മാതൃകാ പുരുഷന്മാരെന്ന് ചിന്തിച്ചവരിലൊക്കെ ധാരണമായ തെറ്റും വീഴ്ചകളും കണ്ടെത്തുവാൻ കഴിഞ്ഞെന്ന് വരട്ടെ. എങ്കിലും വിശ്വാസത്തിൻ്റെതായവനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവേ ലഭിച്ചു നോക്ക്. നീ വചനത്താലും ആത്മാവിനാലും ഉരുവാക്കപ്പെട്ടവനാണോ നീ നിലനിൽക്കും. ക്രൈസ്തവൻ ഞാൻ പലപ്പോഴും ഭാരപ്പെട്ടിട്ടുണ്ട്, ദൈവമേ, ദൈവത്തിന്റെ കരങ്ങളിൽ അത്ഭുതകരമായി ഉപയോഗിക്കപ്പെട്ടവര് വീണ് താറുമാറായി പോയിട്ട് ലോകം മുഴുവനും അറിയുന്ന സ്ഥിതി എന്തുകൊണ്ടുണ്ടാകും? ജിമ്മി സ്വാഗതത്തിനെ പോലൊക്കെ ഉള്ളവരെ കൊണ്ട്. അതുപോലെ തന്നെ പേരെടുത്ത് പറയുന്നതിൽ ഞാൻ ഇപ്പൊ കേൾക്കുന്നില്ല, കാര്യം ആർക്കും കാര്യമില്ലല്ലോ. ആരാമൻ കൺവെൻഷന്റെ സ്ഥിരം പ്രസംഗനായിരുന്നു തിയഡോർ വില്യംസ്. വീണുപോയി. എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിക്കും? ദൈവമക്കളെ കാര്യം കേൾക്കണം, എന്റെ ചിന്താഗതി പറയില്ല. ഇവരുടെ ഒന്നും കെയർ ഓഫിലല്ല കർത്താവ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം ചെയ്യുന്നു. 10 പേർ രക്ഷിക്കപ്പെട്ടപ്പോഴത്തേക്ക്, 1000 പേര് മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക്, 1 വലിയ ഉണർവ് ഉണ്ടായപ്പോഴത്തേക്കും മനുഷ്യർക്ക് ഒരു ചിന്തയുണ്ട്, ഇവരങ്ങ് ദൈവപുത്രന്മാരാ. വലിയൊരു പങ്ക് എന്ത് വിചാരിച്ചു പോകുന്നു, ഓ ഇതാണ് സ്വർഗമെന്ന്. ഇവനൊന്നും അല്ല, എന്റെ കർത്താവാണ് ആധാരം ദൈവം അനുവദിക്കുന്നത്. ഈടോ വീഴട്ടെ, വില്യം വീഴട്ടെ, ആരെല്ലാം വീഴട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി നിലനിൽക്കും, അവന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കും. പ്രൈസ് സ്ഥലം. ഞാൻ കണ്ണൂർ പോയി പ്രവർത്തിക്കുന്ന കാലത്ത് ഒരു സ്നാനപ്പെട്ട സഹോദരനങ്ങ് ബുദ്ധിഭ്രമമോ ഏതാണ്ടൊക്കെ വിഭ്രമമുണ്ടായി സുബോധം നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ട്. ഞാൻ അങ്ങ് വളരെ നിരാശപ്പെട്ട് കർത്താവ് കത്തോലിക്ക നല്ലൊരു കുടുംബത്തിൽ സ്വന്തം ജീപ്പ് കണ്ടം തോട്ടം ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഇങ്ങനെ അങ്ങ് ഇളകി എന്ത് ചെയ്യാൻ, കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വന്നതാണ്, വലിയൊരു കുടുംബത്തിലെയാണ്. ഒരു നിവർത്തിയുമില്ല, ഇവന് സുഖമാകുന്നില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒടുവിൽ അവരിതറിഞ്ഞു, അവർ വന്നു. ഞാൻ അവരുടെ വീട്ടിൽ പോയി ഇരിക്കുക പ്രാർത്ഥിക്കാം. അപ്പൊ ആ വീട്ടുകാർ വന്ന് ചോദിച്ചു, ഉദേശി എന്തവാ പ്ലാന്? ഞാൻ പറഞ്ഞു, പ്ലാനൊന്നുമില്ല, ഇദ്ദേഹം സുഖമാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറു. എന്നാ സുഖമാകുന്നതെന്ന് പറയാമൊന്നും അതെനിക്ക് പറയാനൊക്കത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, സുഖമാകുന്നത് വരെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്നുള്ള കാര്യം, വേറെ ഒന്നും ചെയ്യാതെ ഈ മനുഷ്യൻ സുഖമാകുന്നത് വരെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ വന്നിരിക്കുകയാണ്. ആ കാര്യം എനിക്ക് പറയും, എന്ന് സുഖമാകും എന്ന് പറയാൻ എനിക്കറിയില്ല. ദൈവവചനത്തിൽ പറയുന്നു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി ഒഴിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് ആ പ്രമാണം അനുസരിച്ച് ഞാൻ ഉപവസിക്കാൻ തയ്യാറാണ്. ഈ മനുഷ്യൻ പറഞ്ഞു കേൾക്കണം, എടു ഇയാൾക്കോ സുഖമില്ലാതായി, ഇനി ഇയാളുടെ കാര്യം കൂടെ ഞങ്ങൾക്കാൻ മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് അവന്റെ കാര്യം ഞങ്ങൾ നോക്കുകയുള്ളൂ, ഇനി ഇയാൾ വരുന്നു. ഈ പരവമായ ഞങ്ങൾക്ക് പിന്നെ ഇയാളെ ചുമ്മിക്കൊണ്ട് നടക്കാൻ കഴിയുന്നു. അയാളൊന്നുമില്ല, തലക്ക് സുഖമില്ലെന്നേ ഉള്ളൂ, കഴിക്കുകയും കുടിക്കുകയും. ഇയാൾ ചാകുകയും കൂടെ ചെയ്യും പട്ടിണി കളി. ഞങ്ങൾക്ക് ഉത്തരവാദിത്വം വഹിക്കാൻ കഴിയും, ഇറങ്ങിക്കോളാം. ദൈവ മക്കളെ വേദോസ്വം പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണിന് ഉറച്ചുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങിപ്പോ. എന്റെ കൂടെ രണ്ട് സൗകര്യമാരുണ്ട്. ഞാൻ പിന്നീട് ചിന്തിച്ചു, എന്റെ ദൈവമേ, ഇന്നലെ എനിക്ക് ഇങ്ങനത്തെ പരാജയം വന്നല്ലേ. ഞാൻ പ്രാർത്ഥിച്ചുടനെ സുഖമായില്ല, ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ട് സുഖമായില്ല, യേശുവിന്റെ നാമം പറഞ്ഞിട്ട് സുഖമായില്ല, എന്തോ അറിയാവുന്ന മുഴുവൻ ചെയ്തിട്ട് ആർക്ക് സുഖമാകില്ല. എന്നെ നാണം കെടുത്തി എന്റെ കർത്താവ്, എന്റെ കർത്താവിനോട് സംസാരിച്ചു കേൾക്കണം. എന്റെ കുഞ്ഞെ, എനിക്കൊരു ക്ഷീണവും പറ്റിയില്ല, വല്ല ക്ഷീണവും നിനക്കേ പറ്റി. അവിടെ സുഖമാകാഞ്ഞത് കൊണ്ട് യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയത്തില്ലെന്ന് ഈ വന്ന ഒരൊറ്റ മനുഷ്യരും പറഞ്ഞു. യേശുവിനെ സൗഖ്യമാക്കാമെന്ന് അവർക്കറിയാം, അവരത് അംഗീകരിക്കുകയും ചെയ്യുന്നു. സൗഖ്യമാക്കാൻ യേശുവിന്റെ അടുത്ത് പോകാനും അല്ല. എന്നാ അവര് പറഞ്ഞത് ഇത്രേ ഉള്ളൂ, എന്താ നിങ്ങളെ കൊണ്ട് ഇതൊക്കത്തില്ല, ഞങ്ങൾ വേറെ വഴി നോക്കിക്കോളാം. ഞാനിത് കേട്ടപ്പോ എനിക്കുണ്ടായ സന്തോഷം ഒന്നും ചില്ലറയാണ്. ദൈവമേ, ഇതെന്റെ കർത്താവിന്റെ നാമത്തിന് ഒരു ക്ഷീണം വന്നിട്ടില്ല, എല്ലോ ക്ഷീണം വന്നേ എനിക്കാ വന്നെ. അത് പോട്ടെടാ, എനിക്ക് എന്തെല്ലാം ക്ഷീണം വരുന്നു ആ കുറ്റത്തിൽ. ദൈവമക്കളെ, നമ്മളൊക്കെ നമ്മുടെ കെയർ ഓഫ് ചെയ്താണ്ട് നടക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴാ ദൈവം ഇത് ക്ഷീണം വരുത്താൻ എന്നെ എല്ലാം നടക്കുന്ന ഈ കർത്താവ് ചെയ്യുന്നതിന് ഞാനെന്നെ വേണം പ്രൈസ് തരാൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആരുടെയും കെയർ ഓഫ് ചെയ്തല്ലേ കർത്താവ് നിൽക്കുന്നത്. എന്നാൽ കർത്താവിന് ബാധ്യതയുണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ വാഗ്ദത്തങ്ങളെ മുകൾ പിടിക്കുമ്പോൾ. എന്നാൽ നമ്മൾ ദൈവം ഓരോ പഠനം നയിക്കുന്നു, ഓരോ അവസ്ഥയിലൂടെ കടത്തിവിടുന്നു. എന്തിനു വേണ്ടി? നമ്മെ മോൾഡ് ചെയ്യാൻ വേണ്ടി, നമ്മളെ ഒരുക്കുവാൻ വേണ്ടി, നമ്മളെ പണിയുവാൻ വേണ്ടി. ദൈവ മക്കളെ, എന്റെ യേശുവിനോട് ഒരു ക്ഷീണം വന്നു. നേരെ തിരിച്ച് ഞാൻ പറയട്ടെ, ഇത് വാരണാസിയിലാണ് നടക്കുന്നതെന്ന് കരുതെ, മുഴുവൻ ഹിന്ദുക്കളാണ്. അവരുടെ ഇടയിൽ എന്റെ കർത്താവ് എന്നെ ഇങ്ങനെ ക്ഷീണിപ്പിക്കത്തില്ല. കാര്യം എനിക്കല്ല അവിടെ ക്ഷീണം വരുന്നത്, ആർക്കാ ക്ഷീണം വരുന്നത്? കർത്താവ്. ദൈവം അത്ഭുതം അടയാളം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന കാലഘട്ടം ഏത് സ്ഥലത്ത് നാം അന്വേഷിച്ചാൽ യേശുവിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ലാത്തവരുടെ ഇടയിൽ. അത്ഭുതം അടയാളം നോർത്ത് ഇന്ത്യയിൽ പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് നടക്കുന്ന അറിയാമോ? യേശുവിന്റെ നാമം അവിടെ സ്ഥാപിക്കപ്പെടുന്ന അത് മസ്റ്റാ. ഞാൻ കേരളത്തിൽ ഇത്രയും ക്രൈസ്തവ ഭൂരിപക്ഷം ഉള്ളിടത്ത് എന്റെ യേശുവിനെ ആരും തള്ളി പറയത്തില്ല, ഒരു അത്ഭുതം നടന്നില്ലെന്ന് പറഞ്ഞു. ക്രൈസ്തവ അതൊരു വശം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം വചനത്തിലേക്ക് മടങ്ങി വരാം. അത്യുന്നതന്റെ ശക്തി, ദൈവത്തിന്റെ വചനം, ഈ രണ്ട് ഘടകങ്ങളാണ്. അതായത് പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ വചനം, ഈ രണ്ട് ഘടകങ്ങൾ എന്ത് ചെയ്യുന്നു? ഉരുവാക്കുവാനിടയായി തീരുന്നു. അടുത്ത വാക്യം വായിക്കാം. എന്നിന്റെ 38 വായിക്കാം.
അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി.
ഇത് എപ്പോഴാ നടക്കുന്ന കാര്യമൊക്കെ ശരിയാ, പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലുമാണ് ഉരുവാക്കൽപ്പെടുന്നത്. എന്നാൽ അത് നടക്കുന്ന പർട്ടിക്കുലർ മൂവ്മെന്റ്, ആ നിമിഷം ഏതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? എന്ത്? ഇതാ ഞാൻ കർത്താവിന്റെ. എപ്പോഴാണ് ഇത് നടക്കുന്നത് യുവക്കളെ? എപ്പോൾ ക്രിസ്തു നമ്മിൽ ഉരുവാകുന്നു, എപ്പോൾ യേശു നമ്മിൽ ഉരുവാകുന്നു, എപ്പോൾ നാം യേശുവിന്റെ മാതാവായി തീരുന്നു, ആ പർട്ടിക്കുലർ മൂവ്മെന്റ് ഒരു വൈദ്യശാസ്ത്രജ്ഞനും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആ പർട്ടിക്കുലർ മൂവ്മെന്റ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എപ്പോൾ? ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് സ്ഥാപിക്കട്ടെ. നിമിഷത്തിൽ അവിടെ
ജനനം.
ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവ്, നിന്റെ സമർപ്പണം, മൂന്നും കൂടെ യോജിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉരുവായി. നിന്റെ ഹൃദയത്തിൽ യേശു ഉരുവായി കഴിഞ്ഞാൽ നിനക്ക് ധൈര്യത്തെ മേലും പറയാൻ, ഞാൻ യേശുവിന്റെ മാതാവ്. അല്ലേലൂയ. യേശുവിൽ ജനിക്കത്തക്കവണ്ണം ഇടം ആരെല്ലാം കൊടുക്കുന്നു? സ്ത്രീ പുരുഷ വ്യത്യാസം എന്നെ അവർക്കെല്ലാവർക്കും പറയുവാൻ കഴിയും, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിനാ ഞാൻ യേശുവിന്റെ മാതാവ്. സ്തോത്രം. ആരാണ് യേശുവിന്റെ മാതാവ്? യേശുവിനെ ഉള്ളിൽ ജനിപ്പിക്കുന്നവരാണ് യേശുവിന്റെ മാതാവ്. എനിക്കും നിനക്കും യേശു ഉള്ളിൽ ജനിച്ചത് കൊണ്ട് തന്നെ ഈ മാതൃത്വം ലഭിച്ചിരിക്കുക. പോരാ, ഉള്ളിൽ ജനിച്ചത് കൊണ്ട് മാതൃത്വമാകുന്നില്ല, ആ ജനിച്ച യേശുവിനെ മറ്റുള്ളവരിലും ജനിപ്പിക്കണം. വായിക്കാം പൗലോസ് അപ്പോസ്തലൻ എന്താണ് പറയുന്നത്. ഗലാത്യ ലേഖനം 4:19. മലയാളത്തിൽ അത് വായിക്കുമ്പോൾ അല്പം പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നു, എന്നാൽ ചുരുക്കം നമുക്കറിയാമല്ലോ. മറ്റുള്ളവരിൽ ക്രിസ്തു ഉരുവാകത്തക്കവണ്ണം ഇദ്ദേഹം എന്തോ അനുഭവിക്കുന്നെന്ന. അകത്ത് യേശു ജനിച്ചത് കൊണ്ട് പൗലോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഗലാത്യ 2:20. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്ന. മറിയ വയറെ തപ്പി തടവിക്കൊണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കാൻ ആർക്കെങ്കിലും ഒക്കോ? ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇതുപോലെ തന്നെ പൗലോസ് പറയുക, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. അതുപോലെ പൗലോസ് ഒരു പടിയൂടെ കടന്നിട്ട് പറയുക, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം പിന്നെയും. സ്ത്രീകൾക്ക് മാത്രം റിസർവ്ഡ് ആയിട്ടുള്ള ഒരു വേദനയാണ്, പക്ഷെ ഇത് പുരുഷന്മാർക്കും അനുവദിക്കുവാൻ അനുഭവിക്കുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്നു. ഏതിനോട് ബന്ധപ്പെട്ട? ക്രിസ്തുവിനെ ഉരുവാക്കുന്നതിനോട് ബന്ധപ്പെട്ട്. പ്രിയ ദൈവമക്കളെ, നമ്മിൽ ക്രിസ്തു ഉരുവായെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടരുത്, മറ്റുള്ളവരിലും ക്രിസ്തു ഉരുവാകുവാൻ നാം. കാലത്തിലേക്ക് രണ്ട് തീവ്രമായ വേദനകളാണ്, ഒന്ന് മരണവേദന, മറ്റൊന്ന് പ്രസവവേദന. സ്തോത്രം. ഈ വേദനയാണ് നമ്മോടുള്ള ബന്ധത്തിൽ നാം അനുഭവിക്കേണ്ടത്. എന്തിന്? മറ്റുള്ളവർ ക്രിസ്തു ജനിക്കുക. ഏതൊക്കെ എടുത്തിരിക്കുക, ഡ്യൂ ടൈം ആയിരിക്കുക. അന്നേരം ആർക്കെങ്കിലും അറിയണോ ഇത് 5000-ന്റെയാണോ 6000-ന്റെയാണോ ഇട്ടേക്കുന്നത്, കാഞ്ചീപുരം വേണ്ടതെന്ന്? അതൊരു വിഷയമല്ല. ക്രിക്കറ്റിന്റെ സ്കോർ എത്ര TVയിലെ ഒന്ന് പറഞ്ഞേക്കണേ, അന്നേരം ആർക്കെങ്കിലും വിഷയമാണ്. വൈകുന്നേരം ഫ്രൈഡ് റൈസും ചിക്കനും ആണോ എന്നുള്ളത് ആരെങ്കിലും തിരക്കുന്നു? അന്നേരം ഇതൊന്നും വിഷയമല്ല. സംഭവ ജനനം നടന്നാൽ മതി. ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉരുവായാൽ നിനക്കൊരു വേദന ഉണ്ടാകണം മറ്റുള്ളവരിൽ ക്രിസ്തു ജനിക്കാൻ. അന്നേരം അതും ഇതും പറഞ്ഞ് സ്കോർ അന്വേഷിച്ച് നടക്കരുത്. ഇട്ടോണ്ടിരിക്കുന്നതിന്റെ വില എത്ര എന്നും പറഞ്ഞുകൊണ്ട് കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കരുത്. എങ്ങനെങ്കിലും ആ ജനനം ഒന്ന് നടക്കട്ടെ. ആണെങ്കിൽ എന്നാ, നാട്ടിലാണെങ്കിൽ എന്നാ, നമ്മൾ ഒരു വേദന അനുഭവിക്കണം. എന്തിന്? ക്രിസ്തു മറ്റുള്ളവരിൽ ജനിക്കുക. ആരാണ് യേശുവിന്റെ മാതാവ്? സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. സ്ത്രീ പുരുഷ വ്യത്യാസം എന്നെ ഈ വേദന അനുഭവിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുക. എങ്ങനെ? ക്രിസ്തുവിനെ മറ്റുള്ളവർ ജനിപ്പിക്കുക. പ്രിയ ദൈവമക്കളെ, ഇതിന് ഭാഗ്യം ലഭിക്കാത്ത വലിയൊരു കൂട്ടമുണ്ട്. അവരുടെ വേദന അറിയണമെങ്കിൽ അവരോട് ചോദിക്കാം. സാറാ, അമ്മച്ചിയോട് ചോദിക്കുന്നു, 108 or 107 വയസ്സുള്ളപ്പോൾ അമ്മച്ചി അവരുടെ വേദനയുണ്ടോ? ഉണ്ട്. എന്തവായി? എനിക്ക് ഇതുവരെ പുത്രോത്പാദന ശേഷി ലഭിച്ചു, മാതാവാകുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അന്നയോട് ചോദിക്കും, വേദന പറയും. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇതിന് ഭാഗ്യം ലഭിക്കണം. വേദന മറ്റുള്ളവര് ക്രിസ്തു ജനിക്കുക, ജനിപ്പിക്കുവാൻ. നമ്മിൽ ജനിച്ചെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടരുത്, മറ്റുള്ളവരിലും വേദന ഈ ക്രിസ്തുവിനെ ജനിപ്പിക്കുക. പ്രിയ ദൈവമക്കളെ, കുവൈറ്റിലിരിക്കുമ്പോഴും നിങ്ങൾ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നു, സുവിശേഷത്തിന് വേണ്ടി ചിലവായിത്തീരുന്നു. എന്തുകൊണ്ട്? ഈ വേദന നിങ്ങളെ ഭരിക്കുന്നത്. ഈ രാജ്യത്ത് മറ്റു പലതിനും സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ഇവിടെ വരാതിരിക്കുവാനും കഴിയുമായിരുന്നു. എങ്കിലും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുവാൻ എന്തുകൊണ്ട് നാം തയ്യാറാകുന്നു? ഈ വേദന നമ്മെ ഭരിക്കുന്നത് കൊണ്ട്. ആരാണ് യേശുവിന്റെ മാതാവ്? ക്രിസ്തുവിനെ ഉള്ളിൽ ജനിപ്പിച്ചവര്. യേശുവിന്റെ മാതാവ് ആരാണ്? ക്രിസ്തുവിനെ മറ്റുള്ളവരിൽ ജനിപ്പിക്കുവാൻ വേദന അനുഭവിക്കുന്നവരെ. പോരാ, ഈ മാതൃത്വം ഏറ്റെടുത്തത് കൊണ്ടെല്ലാമായെന്നാലും തികഞ്ഞെന്ന് വിചാരിക്കരുത്. ഈ മാതൃത്വം ഏറ്റെടുത്ത മറിയ ഒരു ദിവസം രാത്രി യോസഫ് പറയുക, മറിയേ ഒന്ന് എഴുന്നേറ്റ് പറഞ്ഞാട്, എഴുന്നേക്ക് തണുപ്പാനും പറയുക, ഉറച്ചു മൂടി കിടക്കാതെ എഴുന്നേക്ക്. എന്താ മാപ്പിളെ, നിങ്ങൾക്ക് ഇപ്പോഴൊരു നേരത്തെ ഈ ഇപ്പൊ കൊച്ചിന്റെ കൂടെ കിടക്കുമ്പോൾ ഇത് പറയും. ദൂതൻ എന്നോട് പറഞ്ഞു, സ്വപ്നത്തിൽ പറഞ്ഞു, ശിശുവിനെ ഏറൊരാള് കൊണ്ടുപോകാൻ ഭാവിക്കുന്നു, ഇവനെ എടുത്തുകൊണ്ട് മിസ്രയീമിലേക്ക് പോവാം. എന്റെ ദൈവമേ, മോശെ, നീലാദീനെ രക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞു, ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിൽ നിന്ന് രക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞു, ശദ്രക്കുമേശ കബേദനഗോവിനെ തീയിൽ നിന്ന് രക്ഷിക്കുവാൻ നിനക്ക് കഴിഞ്ഞു. നിന്റെ പുത്രനെ, സ്വപുത്രനെ ഞാൻ ജനിപ്പിച്ചിട്ട് ഈ ഹേരോദാവിനെ, റോമൻ സർക്കാരിന്റെ കീഴിൽ ഒരു കുടികടപ്പ് രാജാവ് മാത്രമായി ഈ ഹേരോദാവിനെ ഭയപ്പെട്ട് ഞാൻ ഈ രാത്രി മിസ്രയീമിൽ പോണോ എന്ന് ചോദിച്ചോ? മറിയ പറഞ്ഞാട്ടെ, ചോദിച്ചോ? ഇല്ല. ദൈവമക്കളെ, നമ്മൾ വിചാരിക്കരുത് ക്രിസ്തുവിനെ ജനിപ്പിച്ചത് കൊണ്ട് അന്ന് മുതൽ ഓണമാണ് കേട്ടോ, നിനക്ക് കഷ്ടതയുണ്ട്. രാത്രിയിൽ നിശയുടെ നിശബ്ദതയിൽ, അന്ധകാര തീവ്രമായ അന്തരീക്ഷത്തിൽ ഈ ശിശുവിനെ എടുത്തുകൊണ്ട് വാഹനമുഖത്തിൽ കയറി മിസ്രയീമിലേക്ക് ഒരു കുടുംബം പാലായനം ചെയ്യുന്നു. കണ്ണുനീര് അവർ കുഴുകുന്നുണ്ടായിരിക്കാം, തണുപ്പ് അസഹ്യപ്പെടുത്തുന്നുണ്ടായിരിക്കാം, എങ്കിലും കൈകളിലേക്കിരിക്കുന്നത് ആരാ? ദൈവത്തിന്റെ പുത്രൻ. എനിക്ക് നിനക്കും ദൈവപുത്രം നിമിത്തം കഷ്ടതയുണ്ട് ദൈവമക്കളെ, പരിഹാസമുണ്ട് ദൈവമക്കളെ, സ്തോത്രം, പീഡമുണ്ട് ദൈവമക്കളെ. മറിയ വീണ്ടും ഒരു കാര്യം കൂടെ പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അങ്ങനെ, യേശുവിനെ ജനിപ്പിച്ചവരാണെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ മുഴുവനും നമ്മുടെ കേറോഫിലാകട്ടെ എന്ന് വിചാരിക്കരുത്. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതെ മറ്റുള്ളവരുടെ മുമ്പിലും അവനെ സജസ്റ്റ് ചെയ്യുവാൻ കഴിയട്ടെ. ഇവന്റെ അലാവാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഇസ്രായേലിന്റെ രക്ഷകൻ എന്നുള്ള നിലവാരത്തിലാണ് അറിയ അതുവരെ ട്രീറ്റ് ചെയ്ത് ഇതിൽ സന്തോഷിച്ചത്. എന്നാൽ ഒരു ദിവസം സമസ്ത ആഗ്രഹങ്ങളും നശിക്കുമാറും ക്രൂശി കിടന്നുകൊണ്ട് ഒരുത്തൻ അലറി വിളിച്ച് ചാടുന്നു, ഉറക്കെ നിലവിളിച്ച് അന്തർഭാഗത്തോടെ എന്തോ കടന്നുപോയി, ആൾ കടന്നു. എനിക്ക് നിനക്കും സുവിശേഷം നിമിത്ത ഇതും അനുഭവിക്കുന്നു. നീ പ്രതീക്ഷിച്ചത് മുഴുവൻ അസ്ഥാനത്ത്, നീ ആഗ്രഹിച്ചത് മുഴുവൻ അസ്ഥാനത്ത്, നീ വിലമതിച്ചത് മുഴുവൻ ഇല്ലായ്മയായി. ഒരുത്തനിത പ്രാകൃതനെ പോലെ ഉറക്ക നിലവിളിച്ച് നിന്റെ മുമ്പിൽ ചത്തു വീഴുന്നു. മറന്നു പോകരുതേ, യേശുവിനെ ജനിപ്പിച്ച നിലക്കിതും ഓഹരിയാണ്. എന്നാൽ ഒരു ദിവസം നാം ഇവരെ എവിടെ കാണുന്നു, പെന്തക്കോസ്തിന്റെ കൂടി വരവിൽ. ഹല്ലേലൂയ്യ. ആ 120 പേര് കൂടി